عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. ما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. الله سبحانه وتعالى നമ്മെ സൃഷ്ടിച്ചത് അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നല്ല ബോധ്യമുള്ളവരാണ് നാം ഓരോരുത്തർ. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നാം ഓരോരുത്തരും ശരിക്കും മനസ്സിലാക്കി. എന്താണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല തഅരീഫുകളും ഇബാദത്തിന് ഉലമാക്കൾ നൽകിയിട്ടുണ്ട്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ളാഹ് നൽകിയതുപോലെ ഹിയസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാ മിനൽ അഖ്വാലി വൽ അഅ്മാൽ അല്ലാഹു തബാറക വതആല. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന വാക്കും തൃപ്തിപ്പെടുന്ന വാക്കും പ്രവർത്തനങ്ങളും ബാഹ്യമായ ആന്തരികമായതെല്ലാം പോലെ ഇബ്നു തൈമിയ റഹ്മഹുള്ളാഹ് ഗായത്തുൽ ഹബ്ബി വമാ അള്ളാഹുവിനോടുള്ള അതിയായ ഇഷ്ടവും അതിയായ വിനയത്തോടു കൂടി, അങ്ങനെ ഒരുപാട് തഅരീഫുകൾ ഇബാദത്തിന് കാണാം. എന്നാൽ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും അടിസ്ഥാന ഇതൊക്കെ ഭാഗമാണ് ഇബാദത്തിന്, അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അഥവാ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ഏറ്റവും നല്ലൊരു കാര്യം, ഒരു വ്യാഖ്യാനം എന്നുള്ളത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക്, കാര്യകാരണ ബന്ധങ്ങൾക്ക് ഗൈബിയായിട്ട് എന്ന് പറഞ്ഞു അപ്പുറത്ത് നമുക്ക് നന്മ വരുത്താനോ തിന്മ തടയാനോ സാധിക്കും എന്നുള്ള നിലക്ക് നാം ചെയ്യുന്ന ആ കർമ്മങ്ങൾ, അതാണ് യഥാർത്ഥ ഇബാദത്താകുന്നത്. ഇബാദത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അഥവാ ലാ മഅബൂദ ബി ഹഖ്ൻ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം ഇത് ആർക്കാണോ ചെയ്യുന്നത് അവനാണ്, ആ ആർക്ക് വേണ്ടിക്കാണോ ചെയ്യുന്നത് അയാളാണ് ചെയ്യുന്നവന്റെ ഇല്ലാഹ്. അപ്പൊ അള്ളാഹുവിനാവുമ്പോ അതെന്തായി? അത് തൗഹീദായി. അള്ളാഹു അല്ലാത്തവർക്കാവുമ്പോ അത് ശിർക്കുമായി മാറും. ഇവിടെ നാം ഇത് പറയാനുള്ള കാരണം ഇബാദത്ത് പറഞ്ഞാൽ അതിന്റെ അസ്ലി ആയിട്ടുള്ള അതിന്റെ ആശയം അതാണ്. ബാക്കി അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ അള്ളാഹുവിനോടുള്ള അതിയായ ഇഷ്ടവും അതിയായ തിരുവണക്കം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നാം പറഞ്ഞത് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഇബാദത്ത്, നമ്മുടെ ജീവിത ലക്ഷ്യത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ഗൈബിലുള്ള ഈമാൻ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം, അദൃശ്യമായത് എന്നോ അബോധികമായത് എന്നോ മലയാളത്തിൽ എന്താണ് അത് ഉപയോഗിക്കാത്ത ആ പദത്തിൽ അതിലുള്ള വിശ്വാസം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീനയുടെ സിഫത്തുകൾ എന്നും പഠിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആരംഭത്തിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് കാണാം അല്ലാഹു തആല എഴുതിയത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബായിട്ടുള്ള കാര്യങ്ങളിൽ ഈമാനുള്ള വിശ്വസിക്കുന്ന ആളുകൾ അവരാണ് മുഅ്മിനീന എന്നാണെന്ന് പറഞ്ഞത്. മുഅ്മിനീനകളുടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈബിയായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഈമാനാണ്, അഥവാ അള്ളാഹുവിലും പരലോകത്തിലും അതുപോലുള്ള കാര്യങ്ങളില്ല. നമുക്കറിയാം ഈമാൻ കാര്യങ്ങൾ എന്ന് നാം പഠിക്കുന്ന, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഈമാൻ. ഹദീസ് ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അൻ തുമ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ وتؤمن بالقدر خيره وشره. ആറ് കാര്യങ്ങൾ, അല്ലാഹുവിലും അതുപോലെ അവന്റെ മലായിക്കത്തുകൾ, അവന്റെ വേദഗ്രന്ഥങ്ങൾ, അവന്റെ അവനയച്ച പ്രവാചകന്മാർ, അന്ത്യനാളിൽ അതുപോലെ പദ്ധതിയുള്ള വിശ്വാസം, ഇതാണ് ഈമാനിന്റെ അടിസ്ഥാനം. ഗൈബിയായി നാം വിശ്വസിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ എന്നുള്ളത്. ഇതിൽ അള്ളാഹുവിനുള്ള വിശ്വാസം എന്നതല്ലാണ് അസ്ലും. ഉലമാക്കൾ പറയും അസ്ലും മിനൽ ഉസൂൽ, അതിലേക്കാണ് ബാക്കിയുള്ളതൊക്കെ ചേർക്കുന്നത്. ആമന റസൂലിൽ പറയുന്നത് പോലെ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി, ഇതൊക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ഇതൊക്കെ ചേർക്കപ്പെട്ടത് എങ്ങടാ അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്കാണ് അതൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പൊ ഈ ആറ് കാര്യങ്ങളെ ഒറ്റ വാക്കിൽ വളരെ എളുപ്പത്തിൽ രണ്ട് വാക്കുകളിൽ ഒതുക്കാറുണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ നോക്കണം. അതായത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം എന്ന് പറയും. അതായത് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ വരും, അത് ഖദറും ബാക്കിയുള്ള നാല് കാര്യങ്ങളും കൂടിയിട്ട് നോക്കും. പിന്നെ പരലോകത്തിലുള്ള വിശ്വാസം, എത്രയോ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അത് ഈമാനിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. ഇവിടെ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഈമാനിനെ യഖീനാക്കുക. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാം പറഞ്ഞതുപോലെ അദൃശ്യമായിട്ടുള്ള ഗൈബിയായിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം. അതിന്റെ അടിസ്ഥാനം ഈ ആറ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ആറ് കാര്യങ്ങളെ രണ്ടെണ്ണമാക്കി പറയുന്നു, അള്ളാഹുവിനും പരലോകത്തിലുള്ള വിശ്വാസം എന്ന നിലയ്ക്ക്. ഈ വിശ്വാസത്തിൽ യഖീൻ, ദൃഢത ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ മഹത്തരമായ ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ സിഫത്തുകൾ എന്നുള്ളത് തന്നെ പറഞ്ഞു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക വബിൽ ആഖിറതിഹും യൂഖിനൂൻ, പരലോകത്തിൽ യഖീൻ ഉള്ളവരായിരിക്കും മുഅ്മിനീങ്ങൾ. പരലോകത്തിൽ യഖീൻ, പരലോക വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം ദൃഢതയുള്ളവരായിരിക്കും മുഅ്മിനീങ്ങൾ എന്നുള്ളത്. സഹോദരങ്ങളെ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരുടെ ഈമാനിനെ പരീക്ഷിക്കുന്ന രീതികൾ രണ്ട് രീതിയിലാണ്. ഒന്ന് ശുബ്ഹത്തുകളിലൂടെ, രണ്ട് ശഹവത്തുകളിലൂടെ. ശുബ്ഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ഈമാനിൽ സംശയമുണ്ടാക്കുന്നത് വഴി, അതുവഴി ഉണ്ടാക്കുന്ന ശുബ്ഹത്തുകൾ, നിരീശ്വരവാദപരമായിട്ട്, ബിദഅത്ത്പരമായിട്ട്, കുഫ്റുപരമായിട്ട്, അതുപോലെയുള്ള ഓരോ ശുബ്ഹത്തുകൾ. രണ്ടാമത്തേത് ശഹവത്തുകൾ, അതായത് നമ്മുടെ അഴ്മാലുകളെ പൊളിച്ചു കളയുന്ന ശഹവത്തുകൾ ഉണ്ടാവുക, അഥവാ ദേഹേച്ഛകൾ. അത് വ്യഭിചാരമാവട്ടെ, മദ്യപാനമാവട്ടെ, സംഗീതമാവട്ടെ, അങ്ങനെ ഓരോന്നാവട്ടെ. ഈ രണ്ട് വഴിയാണ് വിഷാദിന്റെ രണ്ട് ആയുധങ്ങളാണ്. അതുപോലെ വാവുറ്റാലും വിനിയാദിച്ചിട്ടുള്ള ചിത്രകൾ ഈ രണ്ട് രീതിയിലൂടെയായിരിക്കും. ഈ രണ്ട് രീതികൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ദുനിയാവിലെ ചിത്രകൾ ഈ രണ്ടെണ്ണം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതിനെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നേരിടാം എന്ന് നാം അറിഞ്ഞിരിക്കണം. ശുബ്ഹത്തിനെ നേരിടേണ്ടത്, ശുബ്ഹത്ത് സംശയങ്ങൾ, ദീനിലുണ്ടാക്കുന്ന, ഈമാനിലുണ്ടാക്കുന്ന സംശയങ്ങൾ, അതിനെ നേരിടേണ്ടത് ഇൽമിലുള്ള യഖീൻ കൊണ്ടാണ്. അഥവാ നമ്മൾ വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും അതുപോലെയുള്ള ദീനീ ഇൽമുകളിൽ യഖീൻ, ദൃഢത കൈവരിക്കുന്നതിലൂടെ. ശഹ്വത്തുകളെയോ, ശഹ്വത്തുകളെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ഇമാനുകളിലുള്ള സ്വബ്ർ കൊണ്ടാണ്, നമ്മുടെ കർമ്മങ്ങളിലുള്ള ക്ഷമ കൊണ്ട്. അതാണ് പിന്നെ ശഹ്വത്തിനുള്ള മാർഗം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെയും സ്വബറിന്റെയും എല്ലാം അടിസ്ഥാനം നമ്മുടെ ഈമാനിലുള്ള യഖീനാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ പറ്റി പറയുമ്പോൾ വീണ്ടും പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനു ബില്ലാഹി വറസൂലി തുമ്മ ലം യർതാബു. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും ഒരു ചെറിയ സംശയം പോലും ഇല്ലാതെ, അഥവാ തനു യഖീനുള്ളവരായിരിക്കും, ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കും അവർ എന്നുള്ളത്. എന്താണ് യഖീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് യഖീൻ? ഉലമാക്കൾ പറയുന്നു, ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ, ഈമാനിന്റെ ഒരു ഭാഗം, ഈമാനിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്, ആ ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് യഖീൻ എന്ന് പറയുന്നത്. അഹ്ലുൽ തഖ്വയുടെയും അഹ്ലുൽ ഇഹ്സാനിന്റെയും അഥവാ മുത്തഖീങ്ങളുടെയും മുഹ്സിനീങ്ങളുടെയും സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ് യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശുബ്ഹത്തിനെയും ശഹ്വത്തിനെയും കൽബിൽ നിന്ന് തടയുന്ന, ഒഴിവാക്കുന്ന കാര്യമാണ്. അഥവാ ഹൃദയത്തിൽ ഉറച്ച ബോധം, അവന്റെ ഇൽമിൽ ഖുർആനിലും സുന്നത്തിലും എന്തൊക്കെ വന്നിട്ടുണ്ടോ അതിൽ ഉറച്ച ദൃഢമായ വിശ്വാസം, അതുവഴി അവന്റെ കൽബ് അനുഭവിക്കുന്ന തുമഅനീന, ആസ്വാദനം, അതുപോലെ തന്നെ അവന്റെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ടും അതുപോലെ ആ ഓരോ കാര്യങ്ങളുടെയും ആ യഖീൻ കൊണ്ട് അള്ളാഹുവിലേക്കുള്ള ഇബാദത്തിലേക്ക്, അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് അവൻ നയിക്കപ്പെടുക എന്നുള്ളത്. അവന്റെ ഇഖ്ലാസ് നന്നാക്കാൻ അവൻ കഠിനമായി പരിശ്രമിക്കും. അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാൻ. ഈ യഖീൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള അതിയായ വിശ്വാസം വർദ്ധിക്കുകയും മറ്റു പല അഅമാലുൽ ഖൽബുകൾ, ഖൽബിന്റെ പല അഅമാലുകളിലേക്കും നയിക്കുകയും ചെയ്യും. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, യഖീൻ ഹുവ തുമഈനതുൽ ഖൽബ് വഇസ്തിഖറാറുൽ ഇൽമി ഫീ. യഖീൻ എന്ന് പറഞ്ഞാൽ അത് ഖൽബിന്റെ തുമഈനത, ഖൽബിന്റെ സമാധാനവും ആസ്വാദനവുമാണ്. അതിലുള്ള ഇൽമിന്റെ ആ സ്ഥിരമായി ഇൽമുണ്ടാവുന്നതാണ്, ഇൽമു കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതിനെതിരെന്ന് പറഞ്ഞ യഖീന്റെ എതിരെന്ന് പറഞ്ഞാൽ സംശയമാണ്. അവന്റെ കൽബിൽ എപ്പോഴും ഒരു സംശയമാണ്, അടുത്ത സംശയമാണ്, ഉറച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ. യഖീൻ ഈമാനിൽ യഖീനിന്റെ സ്ഥാനം എത്രയാണെന്ന് പറയുകയാണ്. ഒരു ശരീരത്തിൽ റൂഹിന്റെ സ്ഥാനം എന്താണോ, റൂഹിന്റെ സ്ഥാനം എന്താണോ, അതാണ് യഖീനിന് ഈമാനിലുള്ള സ്ഥാനം. അഥവാ റൂഹില്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ അവസ്ഥ എന്താ, ഒരു ജസദ് എന്താ, അത് മയ്യിത്ത്. അതുപോലെയാണ് ഈമാനിൽ യഖീനിന്റെ സ്ഥാനം എന്നിട്ട് അദ്ദേഹം പറയാണ്, വബിഹി തഫാവുൽ ആരിഫൂന വഫീഹി തനാഫസുൽ മുതനാഫിസൂന വഇലൈഹി ശംറുൽ ആമിലൂൻ. അതുകൊണ്ടാണ് ആരിഫീങ്ങൾ അഥവാ അള്ളാഹുവിനെ അറിയുന്ന അസ്മാവ് കൊണ്ടും സിഫത്ത് കൊണ്ടും അള്ളാഹുവിനെ അറിയുന്ന ആളുകൾ അവർ പരസ്പരം ശ്രേഷ്ഠരാകുന്നത് ഈ യഖീൻ കൊണ്ടാണ്. അതുപോലെ തന്നെ മുന്നിടുന്നവർ, അള്ളാഹുവിലേക്കും അഅമാലുകളിലേക്കും കർമ്മങ്ങളിലേക്കും മുന്നിടുന്നവർ, അവർ മത്സരിക്കുന്നത് ഈ യഖീൻ കൊണ്ടാണ്. അതുപോലെ തന്നെ അമിലുകൾ അഥവാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ, അവർ മുന്നോട്ട് നയിക്കുന്നത്, അവർ മുന്നോട്ട് പോകുന്നത് ഈ യഖീൻ കൊണ്ടാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അഥവാ ഈ ദൃഢത കൈവരിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഓരോ കാര്യത്തെ കുറിച്ചും നമ്മുടെ ഹൃദയം എത്തുന്ന സമാധാനം വളരെ വലുതാണ്. പിന്നെ പ്രാധാന്യം എത്രത്തോളം എന്ന് വെച്ചാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ദിവസം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ധരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഏ ജനങ്ങളെ, ജനങ്ങളെ ദുനിയാവിൽ യഖീനിനേക്കാളും ആഫിയത്തിനേക്കാളും ഖൈറായിട്ട് ഒന്നും തന്നെ ഒരാൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ രണ്ടെണ്ണത്തിന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, യഖീനിനെയും ആഫിയത്തിനെയും. യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢത, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആയുരാരോഗ്യം എന്നുള്ള ആശയത്തിൽ വരുന്നത്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, ഈ ഹദീസിൽ ദുനിയാവിലെയും ആഫിയത്തിനെ, ആഫിയത്തുകളെ ഇതിൽ ഒരുമിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വലായത്തിൻ മുസലാഹൽ അബ്ദ് ഫിദ്ദാരൈൻ ഇല്ലാ ബിൽ യഖീൻ വൽ ആഫിയ. ഈ ദുനിയാവിലും പരലോകത്തും ഒരു അടിമയുടെ സലാഹ് നടക്കുകയില്ല യഖീന് കൊണ്ടും ആഫിയത്ത് കൊണ്ടും അല്ലാതെ. എന്നിട്ട് പറയാണ്, വൽ യഖീൻ യദ്ഫഉ അൻഹു ഉഖൂബാത്തിൽ ആഖിറ. യഖീൻ എന്നുള്ളത് നാളെ പരലോകത്ത് അവന് ബാധിക്കുന്ന ഉഖൂബാത്തുകൾ, ദോഷങ്ങൾ, അപകടങ്ങൾ അതിനെ തടയുന്നതാണ്. വൽ ആഫിയത്ത് തദ്ഫഉ അൻഹു അംറാദ് ദുനിയാ ഫി ഖൽബിഹി വബദനി. ആഫിയത്ത് എന്നുള്ളത് ദുനിയാവിൽ അവന്റെ കൽബിലും ശരീരത്തിലും ബാധിക്കുന്ന അസുഖങ്ങളെയും രോഗങ്ങളെയും തടയുന്നതാണ് എന്നുള്ളത്. ആഫിയത്ത് വളരെ വലിയ വിഷയമാണ്. ആഫിയത്തിന്റെ മഹത്വം വലിയ നിയമത്താണ്. ആഫിയത്ത് അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ആരോഗ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അതില്ലാത്തവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഇൻഷാല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ യഖീനും ആഫിയത്തിനേക്കാൾ ഉത്തമമായിട്ടൊന്നും ദുനിയാവിൽ ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല, അതിനെ ചോദിക്കണം എന്ന് പറയുമ്പോൾ നാം എത്ര പേർ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അള്ളാഹ് എനിക്ക് എന്റെ ഈമാനിൽ യഖീൻ വേണമെന്ന് ചോദിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് നാം ആലോചിക്കണം. വളരെ മഹത്തരമായ കാര്യമാണ് ദൃഢതയുണ്ടാവുക. വളരെ മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല നൽകുന്ന വലിയൊരു അനുഗ്രഹം. എന്നാൽ മുശ്രിക്കുകളെയും മുനാഫിക്കുകളെയും അവസ്ഥ എന്താണ്? ഈമാനില്ലാത്ത എന്നാൽ ഈമാനികളുടെ ആളുകളാണ് ബാധിക്കുന്ന മുനാഫിക്കുകളുടെ അവസ്ഥ, അവരുടെ അവസ്ഥ യഖീന് നേരെ എതിരായിരുന്നു. എപ്പോഴും സംശയത്തിലായിക്കൊണ്ട് അള്ളാഹു തആല പറഞ്ഞു, വൈന്നഹും അവരെപ്പോഴും ശക്കിലും സംശയത്തിലുമായി കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ യുദ്ധത്തിന് പോകാൻ തയ്യാറായി നിൽക്കുമ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് യുദ്ധത്തിന് പിന്മാറുന്ന മുനാഫിക്കുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, إنما يستأذنك الذين لا يؤمنون بالله واليوم الآخر وارتابت قلوبهم فهم في ريبهم يترددون. നിന്നോട് യുദ്ധത്തിന് വരാൻ അനുവാദം ചോദിക്കുന്നവർ അല്ലാഹുവിൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത സംശയത്തിലുള്ളവരാണ്. അവർ സംശയം കൊണ്ട് പരസ്പരം ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഈമാൻ, ഈമാൻ ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നതിനോടുകൂടി ആ നസ്സുകളിൽ ബോധ്യം വരുന്നതിനോടുകൂടി ഒത്തിരി ഈമാൻ ഉണ്ടാവുക. അവർ വിശ്വസിക്കുക, നമ്മളൊക്കെ മുഖ്മിനികളെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരിയിലാണ്, ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. ആരാണ് യഖീനെ വേണ്ടി ചോദിച്ച ആള് എന്ന് അറിയാം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സംഭവം വിവരിച്ചിരുന്നത്, അത് യഖീൻ ഉണ്ടാവാൻ വേണ്ടി അതുകൊണ്ട് നേടുന്ന തുമഈനെ ആസ്വദിക്കാൻ വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുന്നത്, റബ്ബി അരിനി കൈഫ തുഹ്യീൽ മൗത, യാ അല്ലാഹ് എനിക്കൊന്ന് കാണിച്ചു തരൂ, എനിക്കൊന്ന് കാണിച്ചു തരൂ എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടെങ്കിൽ വീണ്ടും ജീവിപ്പിക്കുന്ന, എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കാൻ, അവലം തുഹ്മി, നീ വിശ്വസിച്ചിട്ടില്ലേ, നിനക്ക് ഈമാൻ ഉണ്ടായിട്ടില്ലേ, നിനക്ക് വിശ്വാസമായിട്ടില്ലേ അതിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും അതിന് അല്ലാഹു തആല ഖാദിറാണെന്നും വിശ്വാസമായിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന പോലെ, എനിക്ക് ഉറപ്പാണ്, എനിക്ക് വിശ്വാസമാണ്, എനിക്ക് ഈമാനുണ്ട്, എനിക്കതിൽ സംശയമില്ല. വലാകിം ലിയതുമഇന്ന ഖൽബി, പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല, എനിക്കത് യഖീന് വേണം, അത് മുഖേന എനിക്ക് ലഭിക്കുന്ന സമാധാനം എനിക്ക് ആസ്വദിക്കാൻ പറ്റണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുക്കാൻ നാല് കിളികളെ പിടിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് ഓരോ പർവ്വതങ്ങൾക്ക് മുകളിലായിട്ട് അർത്ഥകളിൽ കഴിഞ്ഞിട്ട് പർവ്വതത്തിന് മുകളിൽ ചെന്ന് അവരെ തിരിച്ചു വിളിച്ചാൽ അവർ മുന്നിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുക്കുക. ഇവിടെ നാം പറഞ്ഞത്, ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ആ യഖീനിന്റെ ആ മഹത്വം ബോധ്യപ്പെട്ടു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഈ യഖീൻ നേടിയെടുക്കാനും അത് മുഖേന നമ്മുടെ സൽബിൽ സമാധാനം അടയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഖുൽബിന്റെ മുത്മഇന്ന അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട്, അല്ലാഹുവിന്റെ ഈമാൻ കൊണ്ട്, അതിലുള്ള യഖീൻ കൊണ്ട്. അതുപോലെ സഹോദരങ്ങളെ, യഖീൻ കൊണ്ടുള്ള മഹത്വം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ദീനിന്റെ ഇമാമത്ത്, ദീനിന്റെ നേതൃത്വം, അത് ലഭിക്കുന്നത് നാം പറഞ്ഞതുപോലെ ശുഭത്തും ശഹവത്തും ഉണ്ടല്ലോ, ശുഭത്തിനെ യഖീൻ കൊണ്ടും ശഹവത്തിനെ സബ്ർ കൊണ്ടും, ഈ രണ്ടെണ്ണമുള്ളവർക്കാണ് ദീനിന്റെ ഇമാമത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുക. അല്ലാഹു തആല പറഞ്ഞു, വജഅൽന മിൻഹും അഇമ്മത യഹ്ദൂന ബിഅംറിന ലമ്മ സബറു വകാനു ബിആയാതിന യുഖ്നൂൻ, അവരിൽ നിന്ന് അഇമ്മത്തുകൾ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശനം അനുസരിച്ച് നയിക്കുന്ന ഇമാമുകൾ അള്ളാഹു തആല തെരഞ്ഞെടുത്തു. അതിന്റെ കാരണം എന്താണ്? അവർ സബ്ർ കാണിച്ചു, അവർക്ക് ഉണ്ടാകുന്ന ശഹവത്തുകളെ അവർ സബ്ർ കാണിച്ചു, അള്ളാഹു തആലയിൽ അവർക്ക് യഖീൻ ഉണ്ടായിരുന്നു, അത് ശുഭഹത്തുകളെയും തകർത്തു കളഞ്ഞു. അപ്പൊ നമുക്ക് ദീനിന്റെ ഉന്നതമായ അവസ്ഥയിൽ എത്തണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഗുണമാണ് യഖീൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫസ്ബിർ, നീ ക്ഷമിക്കുക, ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വഅദ, അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങൾ അത് ഹഖാണ്. വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യുഖ്ലൂൻ, യഖീൻ ഇല്ലാത്തവർ നിന്നെ തെറ്റിക്കാതിരിക്കട്ടെ, യഖീൻ ഇല്ലാത്തവർ നിന്നെ പിഴപ്പിക്കാതിരിക്കട്ടെ, നിന്നെ സംശയത്തിലാക്കാതിരിക്കട്ടെ എന്നുള്ള നിലയ്ക്ക്. അതായത് യഖീൻ കൊണ്ടാണ് സബ്ർ ഉണ്ടാവുക, അതുകൊണ്ടാണ് ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക. സുഫിയാനു തൗരി റഹിമഹുള്ള അദ്ദേഹം പറയുന്ന, ലൗ അന്നൽ യഖീന വഖഅ ഫിൽ ഖൽബി കമാ യൻബഗി, ഒരുത്തന്റെ ഖൽബിൽ യഖീൻ, ദൃഢത, അത് ആവശ്യമായ രീതിയിൽ ഉണ്ടായാൽ, ആവശ്യമായ രീതിയിൽ ഉണ്ടായാൽ, ലതവറത്തുൽ ഖുലൂബി ഇഷ്തിയാഖൻ ഇലൽ ജന്ന വഖൗഫം മിനന്നാർ, അവന്റെ ഖൽബ് പറന്നുപോകും, അവന്റെ ഖൽബ് പറക്കും. എന്ത്? സ്വർഗത്തിനോടുള്ള ഇഷ്ടം കൊണ്ട്, സ്വർഗത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് അവന്റെ ഖൽബ് സ്വർഗത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ അവന് പറക്കും. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് ഭയപ്പെട്ടിട്ടും അത് അകന്നു പോകുന്നതാണ്, അഥവാ അവൻ ഉറപ്പായിരിക്കും. അവന് സ്വർഗത്തെ പറ്റി കേൾക്കുമ്പോ, അവന് നരകത്തെ പറ്റി കേൾക്കുമ്പോ അത്രത്തോളം ദൃഢത അവൻ കൈവരിച്ചിട്ടുണ്ടാകും എന്നുള്ളത്. ഇനി യഖീൻ എന്നുള്ളതിനെ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് മർത്തബകളിലായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത്. യഖീനിന്റെ മർത്തബകൾ മൂന്നെണ്ണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിരുന്നു. ഒന്നാമത്തേത് ഇൽമുൽ യഖീൻ, രണ്ടാമത്തേത് ഐനുൽ യഖീൻ, മൂന്നാമത്തേത് ഹഖുൽ യഖീൻ. ഒന്നാമത്തേത് ഇൽമുൽ യഖീൻ. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ മുഖേന, ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് മുഖേന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ദൃഢതയാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ തകാസുറിൽ പറഞ്ഞു, കല്ല ലൗ തഅലമൂന ഇൽമുൽ യഖീൻ, യഥാർത്ഥ ഇൽമുൽ യഖീൻ അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള നിലയ്ക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും ഹദീസിലൂടെയും അറിയിച്ച കാര്യങ്ങളിലാണ് നമുക്ക് യഖീൻ ഉണ്ടാകുന്നത്. നമ്മൾ ആ അറിയിപ്പുകളിലൂടെയാണ് വിശ്വസിക്കുന്നത്. അതാണ് ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ദരജ ഇൽമുൽ യഖീനേക്കാളും മുകളിലുള്ളത് ഐനുൽ യഖീൻ, കണ്ണുകൊണ്ട് കാണുമ്പോ, അതായത് ഒരു കാര്യം നമുക്ക് അറിവ് ലഭിക്കുമ്പോൾ ഇൽമുൽ യഖീൻ. ഉദാഹരണത്തിന് ഒരു തീനെ കുറിച്ച്, നമുക്ക് അറിവ് ലഭിക്കുകയാണ് തീ ഇങ്ങനെ കരിച്ചു കളയും, ഇങ്ങനെ ഒരു നിറത്തിലാണ് ഉണ്ടാവുക, നിർത്താൽ കൊള്ളും, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിവ് ലഭിച്ചു. അപ്പൊ എന്താണ് ഇൽമുൽ യഖീൻ. പിന്നെ ആ തീനെ നേരിട്ട് കാണും, ആ കാണുമ്പോ ആ കാണുന്ന അവസ്ഥ, അത് പിന്നെ കത്തുന്നത് കണ്ടു, അതിന് പുക വരുന്നുണ്ട്, അങ്ങനെ കണ്ടാൽ അത് ഐനുൽ യഖീൻ. ഐനുൽ യഖീൻ നേരിട്ട് കാണുമ്പോൾ പരലോകത്തിന്റെ വിഷയത്തിലോ, നാളെ പരലോകത്ത് ആ നരകസ്വർഗങ്ങളെയും മക്ഷരെയും അതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്നത് കണ്ടുകൊണ്ട് കണ്ടുതൃതമാകുന്നത്. സഹോദരങ്ങളെ, ഐനുൽ യഖീൻ നാം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ രണ്ടിനങ്ങളുണ്ട്. ഒന്ന് ലഹൂൽ ദുനിയ, ലഹൂൽ ആഖിറ, പരലോകത്തെ നാളെ സ്വർഗവും നരകം നമ്മൾ കാണുമ്പോൾ ദുനിയാവിലുള്ളതോ കൽബിന്റെ ബസീറത്ത്, കൽബിന്റെ കണ്ണുകൊണ്ട്, കൽബിന്റെ ഉൾക്കാഴ്ച കൊണ്ട്, അള്ളാഹു തആല നൽകുന്ന നൂറുകൊണ്ട് അവന് കാണാൻ സാധിക്കുകയുണ്ട്. അവനെ സംബന്ധിച്ചോളം നരകം കേൾക്കുമ്പോൾ, സ്വർഗം കേൾക്കുമ്പോൾ, പരലോകം കേൾക്കുമ്പോൾ, ഓരോന്നും കേൾക്കുമ്പോഴും അവന്റെ കൽബുകൊണ്ട്, അവന്റെ ബസീറത്തും കൊണ്ട് ആ കാര്യങ്ങളെ കാണാനും ആ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ഭയപ്പെടാനും അതിലേക്ക് വേണ്ടി കൂടുതൽ കർമ്മങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ മുന്നിലാണും അവന് സാധിക്കുമെന്നുള്ളത്. ഇനി മൂന്നാമത്തേത് ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ ഏറ്റവും ഉന്നതമായ അവസ്ഥ. അഥവാ നമ്മൾ കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ കണ്ട ഒരു കാര്യം, ഉദാഹരണ തീ, ആ തീനെ തൊടുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആ ചൂടിനെല്ലാം നേരിട്ട് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന, അഥവാ നാളെ നരകത്തിലെയും സ്വർഗത്തിലെയും അവസ്ഥകളിൽ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ സ്വർഗത്തെ ആസ്വദിക്കുമ്പോൾ, മനുഷ്യരെ ചെന്ന് നിൽക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ഉണ്ടാവുന്ന യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇന്നഹു ലഹഖുൽ യഖീൻ, തീർച്ചയായിട്ടും അത് ഹഖുൽ യഖീൻ ആണ്. സഹോദരങ്ങളെ, ഇവിടെ യഖീനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നു, ഒരുപാട് അറിയുന്നു, ഒരുപാട് ദർസുകൾ കേൾക്കുന്നു, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ ആവശ്യം നമുക്ക് ആ യഖീൻ നേടിയെടുക്കുക എന്നുള്ളതാണ്, നമുക്ക് ആ യഖീൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെല്ലാം കുറഞ്ഞത് തൃപ്തിപ്പെടുന്ന ആളുകളാണ്, കുറഞ്ഞത് നമുക്കുള്ളതിൽ വെച്ച് തൃപ്തിപ്പെടുന്ന ഒരാളുകൾ. എന്നാൽ നമുക്ക് ഹിമ്മത്തുൽ ആലിയ, ഉന്നതമായ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ചോദിക്കാൻ പറഞ്ഞപ്പോൾ എന്താ ചോദിക്കാൻ പറഞ്ഞത്? ജന്നത്തുൽ ഫിർദൌസ്, സ്വർഗത്തിന് ഉന്നതമായ അവസ്ഥ, അർശിന് താഴെയുള്ളതാണ്. അതേപോലെ തന്നെ എന്നൊരു മുത്തഖികൾക്ക് മുത്തഖികൾക്ക് ഇമാമാക്കണേ എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ചിന്തകളും ദീനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്താനായിരിക്കണം. നമ്മളിങ്ങനെയൊക്കെ പറ്റിമുട്ടി പോകുന്ന അവസ്ഥ അല്ല നമ്മുടെ കൽപ്പിതാഗ്രഹം. അള്ളാഹുവിനേക്കുള്ള ഈ യാത്രയിൽ എത്താൻ കഴിയുന്നവർ പല അവസ്ഥയിലായിരിക്കും. ചില ആളുകൾക്ക് മുന്നിട്ട് എത്താനുള്ളൂ, ചില ആളുകൾ നെല്ലേയുള്ളൂ. പക്ഷെ അതല്ല വിഷയം, നമ്മുടെ ആഗ്രഹം അതായിരിക്കണമെന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഷെയ്ഖ് ഹുസൈൻ റഹ്മഹുള്ളാ കിതാബു തൗഹീദിന്റെ ഷർഹിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലീലുകളെ പറ്റി പറയുന്നത്, രണ്ടാളുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഖലീലായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതിൽ ഷെയ്ഖ് ഹുസൈൻ റഹ്മഹുള്ള പറയുന്നുണ്ട്, ഈ രണ്ടാൾ മാത്രമാണ് അതിലെന്നല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം, രണ്ടാളുകളെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹു ഖലീലായിട്ട് വേറെ ആളുകളെയും തെരഞ്ഞെടുത്തേക്കാം. എന്തുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ചുകൂടാ? നമുക്ക് മനസ്സിൽ ഒരു നിയ്യത്ത് വെച്ചുകൂടാ? അള്ളാഹുവിനോട് തേടിക്കൂടാ? നമ്മൾ എന്താഗ്രഹിക്കുമ്പോൾ ഹിമ്മത്തുൽ ആലിയ ഏറ്റവും ഉന്നതമായ ലക്ഷ്യങ്ങൾ വെച്ചാൽ ഒരല്പമെങ്കിലും അതിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. എത്തിയോ ഇല്ലയോ അത് വേറെ വിഷയം, പക്ഷേ നമ്മുടെ സൽബിൽ അതിനോടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇവിടെ ഈ യക്കീൻ നമുക്ക് ദുനിയാവിൽ നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ യക്കീൻ കഴിവുകൊണ്ടുണ്ടാകുന്ന ഐനിൽ യക്കീൻ, അത് നമുക്ക് നേടാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് നിയ്യത്ത് നമുക്ക് വേണം, അതിന് എന്താണ് മാർഗം എന്ന് നമുക്ക് തരണം. ഈ യക്കീൻ നേടിയെടുക്കുക, ഈമാനിലെ ദൃഢത നേടിയെടുക്കുക സഹോദരങ്ങളെ വലിയ അപകടമാണ്. നമ്മൾ പലപ്പോഴും നമുക്കറിയില്ല കാലഘട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. ബാത്തിലിന്റെ ആളുകൾ എല്ലാ തരത്തിലും ശുഭത്ത് കൊണ്ടും ശഹവത്ത് കൊണ്ടും ബാത്തിലുകളെ പ്രചരിപ്പിക്കുമ്പോ, ബാത്തിലുകളിൽ മയങ്ങിപ്പോകുമ്പോ, ദുനിയാവിൽ തലച്ചോറുകൾ പണയം വെച്ച് പോകുമ്പോ നമ്മൾ അറിയുന്നില്ല നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ ചിന്തകളിലെ മാറ്റങ്ങൾ. അത് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകാലം ദുനിയാവിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വരണം. അപ്പോഴേ നമുക്ക് ദീനിലും ദുനിയാവിലും വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ആളുകൾ ദീനിനെ കുറിച്ച് ദീനിന്റെ വെറും ചെറിയ അംശത്തിൽ നിൽക്കുന്നു എന്നുള്ളത് വലിയ അപകടമാണ്, വലിയ അപകടമാണ്. കാരണം വരുന്ന കാലത്ത് വരുന്ന ഒരുപാട് പരീക്ഷണങ്ങളിൽ നേരിട്ട് മുന്നേറാൻ, അത് മനസ്സിലാക്കാൻ ദജ്ജാൽ, ഏറ്റവും വലിയ ഫിത്നയായ ദജ്ജാൽ വരുമ്പോ, ആ ദജ്ജാൽ കാണിക്കുന്ന സ്വർഗം, ദജ്ജാലിന്റെ സ്വർഗവും ദജ്ജാലിന്റെ നരകവും മുമ്പിൽ നിൽക്കുമ്പോ, ദജ്ജാലിന്റെ സ്വർഗത്തിലെ സുഖാനുഭൂതികളിൽ മയങ്ങിപ്പോകാതിരിക്കാൻ, ആ നരകം അതാണ് അപകടമെന്ന് ചെത്തിയിരിക്കാൻ ഈ കണ്ണിന്റെ കാഴ്ച മതിയാവൂല. കൽബിന്റെ ബസീറത്തിൽ ഉണ്ടായിരിക്കണം, കൽബിന്റെ കണ്ണുകൊണ്ട് കാണണം. ദജ്ജാലിന്റെ സ്വർഗം കാണുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ നരകം കാണാൻ പറ്റണം, ദജ്ജാലിന്റെ നരകത്തിൽ അള്ളാഹുവിന്റെ സ്വർഗവും കാണാൻ പറ്റണം. അതിന് കൽബിൽ അതിയായ ഈമാനും ശക്തമായ യക്കീനും നമ്മൾ നേടിയെടുക്കണം. സാധിക്കും, പറ്റില്ല എന്നല്ല, പറ്റും, നമ്മളെ കൊണ്ട് ശ്രമിച്ചാൽ നടക്കും. കാരണം സഹോദരൻ, നമ്മളൊക്കെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ എന്തോ പിന്നെ തീരെ വരല്ലാത്ത ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലാണ് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിനെയും അതുപോലെ അള്ളാഹുവിനെയും ഒക്കെ ചിന്തിക്കുമ്പോ ഈ ഭൂമിയിൽ ഒരാളും ഇല്ല എന്ന് വിചാരിക്കും, ഒരു മനുഷ്യനില്ല നാം ഒഴികെ, നമ്മൾ മാത്രമുള്ളൂ. അപ്പൊ നമ്മളും അള്ളാഹു സുബ്ഹാനഹു വ തആലയും മാത്രം. അപ്പൊ അള്ളാഹു നമ്മുടെ മേലെ എത്ര ശ്രദ്ധ ഉണ്ടായിരിക്കും, അതായത് നമ്മൾ മനസ്സിലാക്കുക വേറൊരാളില്ലാത്ത ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മളും അള്ളാഹു തആലയും മാത്രം. അതുപോലെ തന്നെയാണ് അള്ളാഹു നാം ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു തആലയെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഖുർആൻ ഇറക്കിയത് എനിക്ക് വേണ്ടിയാണെന്ന രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പൊ ഈ യക്കീൻ നേടിയെടുക്കാൻ, ഈ യക്കീൻ നമുക്കുണ്ടാകാൻ, ആ കൽബിന്റെ തുമനീന്ന് താസ്വദിക്കാൻ, അതിന് എന്താണ് മാർഗങ്ങൾ? പ്രധാനപ്പെട്ട കുറച്ച് മാർഗങ്ങൾ അതിനെ കുറിച്ച് നമ്മൾ പറയാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ അത്തഫക്കുറു ഫീ മഖ്ലൂഖാതി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളിൽ തഫക്കുർ ഉണ്ടാകുക. തഫക്കുർ എന്ന് പറഞ്ഞാൽ ഉറ്റാലോചിക്കുക. സലഫുകൾ പറയുന്ന തഫക്കുർ റിയാഉൽ ഈമാൻ, ഈമാനിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ തഫക്കുർ. സഹോദരങ്ങളെ, ചിന്തിക്കാതെ നമുക്ക് ദീന് മനസ്സിലാവില്ല, ചിന്തിക്കാതെ അള്ളാഹു എത്തേ ഉണ്ടാവില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റൂല, അള്ളാഹുവിനെയോ സ്വർഗത്തെയോ നരകത്തെയോ പരലോകത്തെയോ കാണിച്ചു കൊടുക്കാൻ പറ്റൂല. പക്ഷെ നമുക്ക് ഈമാനും യക്കീനും ഉണ്ടാകുന്നത് ചിന്തയിലൂടെയാണ്. ചിന്തിച്ച് ബോധ്യപ്പെടണം, ചിന്തിച്ചാലാണ് ഈമാൻ വളരും, ഈമാന്റെ ശക്തി ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീ വഫി അൻഫുതികും അഫലാ തുബ്സിറൂൻ. യക്കീൻ ഉള്ളവർക്ക് ഈ ഭൂമിയിൽ തന്നെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട്, നിങ്ങളുടെ സ്വന്തത്തിൽ തന്നെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങൾ വെച്ചത്, അതായത് നമുക്ക് ചിന്തിക്കാൻ. ഒന്ന് നമ്മുടെ ചുറ്റുഭാഗത്ത്, ആകാശത്തിലും ഭൂമിയിലും ഓരോ ചുറ്റുപാട്, ഒന്ന് നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ അവസ്ഥ. ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഖിയാമുല്ലൈലും മറ്റും എഴുന്നേൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമായിരുന്നു ആ സൂറത്തുൽ ആലി ഇംറാനിലെ അവസാനത്തെ ആയത്തുകൾ, 190 മുതലുള്ള ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖി സ്സമാവാതി വൽ അർദ് വഖ്തിലാഫി ലൈലി വൻ നഹാർ لآيات لأولي الألباب لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار إن في خلق السماوات والأرض عقاش بومي قلت رشتفل واختلاف الليل والنهار രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ലുബുള്ളവര് ലുബുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് അത് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ട് പറയാണ് അവരുടെ പ്രത്യേകത അല്ലദീന, അവരെങ്ങനെയാണ് അവർ അള്ളാഹുവിനെ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അവന്റെ പാർശ്വങ്ങളിലായിക്കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് അവർ. ആകാശഭൂമികളെ സൃഷ്ടിപ്പിൽ തഫക്കുറുണ്ടായി, ആകാശഭൂമികളെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്നവർ, എന്നിട്ട് ആ ചിന്തിച്ച് ചിന്തിച്ച് ആ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടവർ പറയും, റബ്ബന ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല, ബാത്തിലായി സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക പരിശുദ്ധൻ പ്രകശിച്ചേരുന്നു ഞങ്ങളെ കാത്തുരക്ഷിക്കാനെന്ന്. സഹോദരങ്ങൾ ചിന്തിക്കണം, ദുനിയാവിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചും, ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ചെടികളെ കുറിച്ച്, മരങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിക്കും. ഒരു ഒരു മാമ്പഴം, ഒരു മാങ്ങ, അതിന് എത്ര ഇനുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ചെറിയ ജീവി ഒരു ഉറുമ്പ്, അത് എത്ര തരണ്ട്, അതുപോലെ മത്സ്യങ്ങൾ, അതിന്റെ ഉള്ളിലൊക്കെ അത് ജീവിക്കുന്ന ജീവി, ഇങ്ങനെ ആകാശത്ത് പക്ഷികൾ, അത് പറക്കുന്ന എത്ര തരം പക്ഷികൾ, അങ്ങനെ കാട്ടിൽ എത്ര തരം ചെടികൾ, എന്തൊക്കെ കാര്യങ്ങൾ ദുനിയാവിൽ നമുക്ക് ആലോചിക്കാണ്ട്. ഇത് ഇബാദത്താണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഇബാദത്താണ്, അള്ളാഹു തആല പ്രതിഫലം നൽകുന്ന ചിന്തകളാണ്. നമ്മൾ ആലോചിക്കണം അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള ഈ ഭൂമിയിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിൻ മാഇൻ فَأَحْيَا بِهِ الْأَرْضَ بَعْدَ مَوْتِهَا. അള്ളാഹു തആല ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കുന്നു, വെള്ളത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. നമ്മൾ ഓരോരുത്തരും ഇരുന്ന് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും സൃഷ്ടികളെയും കുറിച്ച് ഒഴിഞ്ഞിരുന്ന് ആലോചിക്കാൻ, ദുനിയാവിന്റെ മറ്റുള്ള ചിന്തകളിൽ നിന്ന് മാറി നിന്ന് കുറച്ച് സമയം ഇരുന്ന് ആലോചിച്ചാൽ സഹോദരങ്ങളെ നമ്മുടെ ഈമാനിൽ ഉണ്ടാവുന്ന മാറ്റം വളരെ വലുതാണ്. അള്ളാഹു തആല ഒരു ആകാശത്തു നിന്ന് ആ മഴ പെയ്തിട്ട് ഫഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ, മരണത്തിന് ശേഷം ആ ഭൂമി വരണ്ടതിന് ശേഷം അതിലേക്ക് മഴ പെയ്ത് അതിന് വീണ്ടും ജീവൻ നൽകുന്നു. അതുപോലെ തന്നെ കാറ്റിനെ അയക്കുന്നത്, ആ കാറ്റ് മുഖേന ആകാശത്ത് മേഘങ്ങൾ വരുന്നത്, അവിടുന്ന് മഴ പെയ്യുന്നത്, അങ്ങനെ ഓരോന്നും അള്ളാഹു തആല ചിന്തിക്കുന്നവർക്ക് അത് ദൃഷ്ടാന്തങ്ങളുണ്ട്. സഹോദരങ്ങളെ, യഹയിൽ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയാത്തുകളുടെയും മഖ്ലൂഖാത്തും അള്ളാഹു തആല യഹയിൽ എന്ന് പറഞ്ഞാൽ എന്തിനാ, അള്ളാഹു തആല ഉണ്ട് എന്നുള്ളതല്ല, അള്ളാഹു തആല ഉണ്ട് എന്നുള്ളതിന്റെ ദൃഢത വരിക എന്നുള്ളതാണ്. അത് ഈ ദൃഷ്ടാന്തങ്ങളോട് നമ്മൾ ആലോചിക്കുക തന്നെ വേണം. ആലോചിക്കാത്തവന് ഈമാനിന്റെ ഉന്നതിയിലെത്താൻ പറ്റൂല, സാധിക്കില്ല. അവന് ചിന്തിച്ച് ബോധ്യപ്പെടണം. അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ഈ ലോകത്ത് മനുഷ്യ രക്തത്തില് RBC വന്ന സാധനം, റെഡ് ബ്ലഡ് കോർപ്പസ്, അതിന് ന്യൂക്ലിയസ് വന്നിട്ടുണ്ടാവും. ആ ന്യൂക്ലിയസ് ഒരു ജീവിക്കൂല, RBC ന്യൂക്ലിയസ് ഒരു ജീവിക്കുണ്ടാവില്ല, ഒട്ടകത്തിന് മാത്രമേ ലോകത്ത്. ഒട്ടകത്തിന് മാത്രം ഒരു, ഞാൻ വെറുതെ എന്റെ ഓർമ്മയിൽ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു, ഒട്ടകത്തിന് മാത്രമാണ് ജീവികളിൽ RBC ന്യൂക്ലിയസ് ഉള്ള ഒരു ജീവിയായിട്ട് അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം. ആകാശത്തിലേക്കും പർവ്വതങ്ങളിലേക്കും ഭൂമിയിലേക്കും സഹോദരങ്ങൾ നമ്മൾ നോക്കണം. ഇടക്കൊക്കെ ആകാശത്തേക്കൊന്ന് നോക്കിയിട്ട് ഇതെങ്ങനെ നിൽക്കുന്നത്, മേഘങ്ങൾ നിൽക്കുന്നത്, അവിടുന്ന് മഴ പെയ്യുമ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ മാത്രമേ നമ്മുടെ ഈമവർദ്ധിക്കുള്ളൂ, നമുക്ക് യക്കീൻ ഉണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ നല്ലൊരു മനസ്സോടുകൂടി ഇന്ന് ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഓരോ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ തന്റെ സൃഷ്ടിപ്പിലും അതുപോലെ തന്നെ ഈ ജന്തു ജീവജാലങ്ങളെ വിന്യസിപ്പിച്ചതിലും യക്കീനുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നുള്ളത് അത് നോക്കി ഉറ്റാലോചിച്ച് ദൃഷ്ടാന്തം നേടിയെടുക്കുക എന്ന്. അതുപോലെ സഹോദരങ്ങളെ, സൂര്യനെ ചന്ദ്രനെ രാവും പകലും മാറി മാറി വരുന്നതിനെ നമ്മൾ ഇതൊന്നും നിസ്സാരമായി കാണരുത്, ഈ ഓരോന്നും നിസ്സാരമായി കാണരുത്. നമ്മൾ ഒഴിഞ്ഞിരുന്ന് ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ കഴിവിനെയും അള്ളാഹുവിനെ സംബന്ധിച്ചും നമുക്കുണ്ടാവുന്ന ദൃഢത പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് മറ്റു പല മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പ്. അള്ളാഹു സുബ്ഹാനഹു വതആല സംശയിക്കുന്നവരോട് എന്ന് വെച്ച് പറഞ്ഞു സൂറത്തുൽ ഹജ്ജിന്, നമുക്ക് കാണാം, ജനങ്ങളെ, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ,
ഉയർത്തെഴുന്നേൽക്കുന്ന മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ,
നിങ്ങൾ കേട്ടോ, നിങ്ങൾ കേട്ടോണ്ട് അള്ളാഹു തുറാബി, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, സുമ്മിൻ നുത്ഫ പിന്നൊരു ബീജമായിട്ടുണ്ട്, സുമ്മിൻ അലഖ പിന്നൊരു ഭ്രൂണമാക്കി മാറ്റി, സുമ്മിൻ മുഖലഖത്തിൻ മുഖല്ലഖത്തിൻ വഗൈറി മുഖല്ലഖ
പിന്നെ രൂപമുള്ളതോ രൂപമില്ലാത്തതോമായ ഇറച്ചി കഷ്ണമായിട്ടേക്ക് മാറ്റുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കണം, അള്ളാഹു തആല എത്രയോ ആയത്തുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്ക് കാണാം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്. നാം ഓരോരുത്തരും കഴിഞ്ഞു വന്ന കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച്, നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു ഭക്ഷണ അവർക്ക് തുടങ്ങണം, എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ നമ്മുടെ പിതാവിന്റെ വയറ്റിലേക്ക് എത്തി അതിൽ നിന്ന് വീണ്ടും വേർതിരിച്ചെടുത്ത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ മനീയായിട്ട് വന്ന് അത് ഉമ്മാന്റെ ഗർഭപാത്രത്തിലെത്തി അവിടുന്ന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് അത് രൂപം മാറുന്ന അവസ്ഥ, മനുഷ്യനെ അവനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയാവും, അവനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതിയാവും. എല്ലാ കുഫറിന്റെയും എല്ലാ നിരീശ്വരവാദത്തിന്റെയും എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, കിബിറാണ്, അവന്റെ സ്വന്തത്തിനുള്ള കിബിറ. എന്നാൽ അവനെ സംബന്ധിച്ചിടത്ത് അവനൊന്ന് ചിന്തിച്ചാൽ മതി, അവന് ബോധ്യപ്പെടും. ശൈത്താൻ ഇബിലീസ് ഇബിലീസ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന നിഷേധിക്കാൻ കാരണം താൻ പോന്നവനാണ്, താൻ മതിയായവനാണ് എന്നുള്ള കിബിറാണ്, താൻ അവനേക്കാളും നല്ലവനാണ് എന്നുള്ള കിബിറാണ്, ഉന്നതനാണ് എന്നുള്ള കിബിറാണ്. സഹോദരൻ, ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അള്ളാഹുവിനെ അള്ളാഹു തആല ചെയ്യരുത് നിരോധിച്ച ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയം അള്ളാഹു തആല കൽപ്പിച്ചത് ചെയ്യാതിരിക്കണം. അഥവാ അള്ളാഹു തആല ഒരു കാര്യം നിരോധിച്ചു, നിങ്ങൾ ഇന്ന ചെയ്യരുത് ഇന്ന ചെയ്യരുതെന്ന് നിരോധിച്ചു, അതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവം അള്ളാഹു തആല കൽപ്പിച്ചത് ചെയ്യാതിരിക്കണം. കൽപ്പിക്കുകയും ചെയ്യാതിരിക്കുന്നത് ധിക്കാരമാണ്. മറ്റേ പല കാരണങ്ങൾ കൊണ്ട് അത് ചെയ്തു പോകാം. ഉദാഹരണത്തിന് ആദി നബി അലൈഹി ഇസ്ലാമും ഇബ്ലീസും, ഇബ്ലീസിനോട് അള്ളാഹു തആല കൽപ്പിച്ച കാര്യം ചെയ്തില്ല, അത് ധിക്കാരമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് ആദി നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞപ്പോൾ അത് ചെയ്തു പോയി, അള്ളാഹു തആല പുറത്തു കൊടുത്തു, അള്ളാഹു തആല അതിന്റെ മാനസികാവസ്ഥ ഉണ്ടാക്കി. പക്ഷെ ഇബ്ലീസിന് പുറത്ത് ഒരു പശ്ചാത്തലിക്കാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായിട്ടില്ല. ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് തെളിവുകൾ കൊണ്ട് അതങ്ങനെയാണ്. അതായത് നിസ്കാരം ഒഴിവാക്കുന്നത് ഏതിനേക്കാൾ ഗൗരവമാണ്? മദ്യപിക്കുന്നതോ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ്. അള്ളാഹു തആല കൽപ്പിച്ചൊരു കാര്യം ചെയ്യാതിരിക്കുക, അതിന് ഗൗരവം കുറവാണ് എന്നല്ല, അള്ളാഹുവിന്റെ അടുക്ക് കൂടുതൽ ഗൗരവം അള്ളാഹു കൽപ്പിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മറക്കാനും എല്ലാം കാരണമുണ്ടാകുന്ന ഒരു കാര്യം പരലോകത്തെ കുറിച്ച് ഓർമ്മല്ലായിരിക്കുക, പരലോകത്തെ കുറിച്ച് വിശ്വാസം ശക്തമല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹു തആല പറയുന്നത് പരലോകത്തിന് സംശയമാണെങ്കിൽ നിങ്ങൾ കേട്ടോളി, നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങൾ എവിടുന്ന സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത്, എങ്ങനെ നിങ്ങൾ ഉണ്ടായത്, ആ വെള്ളത്തുള്ളിയിൽ നിന്ന് ഓരോ ബീജവും ഭ്രൂണവുമായിട്ട് ഇറച്ചി കഷ്ണമായിട്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വന്നിട്ട് എന്നിട്ട് അള്ളാഹു തആല വലിയ ഉപയോഗിക്കും നിങ്ങൾക്ക് നാം വിശദീകരിച്ചു തരാം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു വരുത്തേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നാം ഉദ്ദേശിച്ച അളവ്, നാം ഉദ്ദേശിച്ച അളവ് അള്ളാഹു തആലയാണ് തീരുമാനിക്കുക എത്ര കാലം അവിടെ ഉണ്ടാവുന്നുള്ളത്, ആ കാലം നാം അവിടെ വെക്കണം. പിന്നെ ഉമ്മാന്റെ ഗർഭപാത്രത്തെ പുറത്ത് കൊണ്ടുവരികയാണ്, ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു തആല ഇത് പുറത്തങ്ങ് കൊണ്ടുവരികയാണ്, ഒരു കുട്ടിയായിട്ട് നിങ്ങൾ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ നല്ല ഓരോ ഘട്ടത്തിൽ അള്ളാഹു തആല പറയാറ് വളർത്തി വളർന്ന് വളർന്ന് വന്നിട്ട് നിങ്ങൾക്ക് ആരോഗ്യമുള്ള അവസ്ഥയിലെത്തും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ആലോചിക്കണം, ആകാശഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നമ്മുടെ അവസ്ഥയെ കുറിച്ച് നാം ആലോചിക്കണം. നമ്മുടെ അവസ്ഥയെ കുറിച്ച് അള്ളാഹു തആല പറയാന് അങ്ങനെ ആരോഗ്യമുള്ളവനാക്കി നിങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് അള്ളാഹു തആല പറയാന് വമിൻകും മൻ യതവഫ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈ ലാ യഅലമ മിൻ ബഅദിഹി മിൻ ശൈഅ. നിങ്ങൾ ചില ആളുകൾ നേരത്തെ മരണപ്പെട്ടു പോകും, നേരത്തെ ആ ആരോഗ്യമുള്ള സമയത്ത് മരണപ്പെട്ടു പോകുന്നു. എന്നാൽ ചില ആളുകൾ അവർക്ക് എയിമുണ്ടായതിനു ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിൽ വൃദ്ധന്മാരായിട്ട് വലിയ അറിവുള്ള ആളുകളായിരിക്കും, വലിയ ചിന്തകാരന്മാരായിരിക്കും, പക്ഷേ സ്വന്തം പേര് പോലും അറിയാത്ത പിച്ചും പെയ്യും പറയുന്ന അവസ്ഥയായിട്ട് വാർദ്ധിത്യത്തിലെത്തിയിട്ട് ആ അവസ്ഥയിലെത്തുന്നു. എന്നിട്ട് അള്ളാഹു തആല തൊട്ടടുത്ത് പറയുന്നത് അതേ ആയത്തിൽ തന്നെ അള്ളാഹു തആല പറയാണ് وَتَرَى الْأَرْضَ هَامِدَةً فَإِذَا أَنْزَلْنَا عَلَيْهَا الْمَاءَ اهْتَزَّتْ وَرَبَتْ وَأَنْبَتَتْ مِنْ كُلِّ زَوْجٍ بَهِيجٍ. നിങ്ങള് കാണുന്നല്ലേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഭൂമിയെ കാണുന്നുണ്ട്. വറ്റി വരണ്ടതായിട്ട് ഉണങ്ങി പാറക്കല്ല് പോലെ കട്ടിയായിരിക്കുന്ന ഭൂമി, അവിടെ നാം മഴയെ വർഷിപ്പിക്കുന്നു. ആ മഴ വർഷിച്ചതിന് ശേഷം അത് നനയുകയും കുളിരുകയും അതിൽ നിന്ന് പച്ചക്കതിരുകൾ വീണ്ടും ഉണ്ടാകുന്നതിൽ കാണുന്നില്ലേ? എത്ര തരം കായികനികൾ പിന്നീട് ഉണ്ടാവുന്നില്ലേ? അള്ളാഹു പറയാൻ കാരണം അള്ളാഹു ഹക്കാണ്, അള്ളാഹു ഹക്കാണ്. നാം പറഞ്ഞോ ഹക്കാണ് മരിച്ചവരെ അള്ളാഹു ഉയർത്തുന്നത്. എല്ലാ കാര്യത്തിനും അള്ളാഹു കഴിവുള്ളവനാണ്, എല്ലാ കാര്യത്തിനും. സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം ഇവിടെ എന്താ വന്ന്? ഈമാൻകാരി മൊത്തം വന്നിരിക്കുന്നത്. ഈമാൻകാരത്തിൽ മൊത്തം വിശ്വസിക്കാൻ ഒരു മനുഷ്യന് അവന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. അവൻ ജനിക്കുന്നതും വളരുന്നതും ഇനി അവൻ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് ഒന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. സ്വാഭാവികമായിട്ടും പരലോകത്തിലും അള്ളാഹുവിലും അതിലൂടെ അവൻ എത്തിയിട്ടുണ്ടാകും. അതിനേക്കാൾ അപ്പുറമാണ് ആകാശ ലോകം, അതിനേക്കാൾ അപ്പുറമാണ് ആകാശ ലോകം. നമുക്കറിയാം, നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന നമ്മൾ വെറുതെ സഹോദരങ്ങളെ രാത്രികളിൽ നമ്മൾ ആകാശത്തേക്ക് നോക്ക്, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്ക്, ആ അത്ഭുതങ്ങളെ ഒന്ന് നോക്കി ചിന്തിക്കാൻ ഒരു അല്പസമയം കണ്ടെത്തുക. ആകാശഭൂമികളെ സൃഷ്ടിച്ച ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലുതാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞ ഭൂമി എന്ന് പറഞ്ഞാല് മനുഷ്യൻ കണ്ടുപിടിച്ച സൗരയൂഥത്തിന്റെയും ഗ്രഹങ്ങളുടെയും ഇടയിൽ ഒന്നുമല്ല, അതിൽ ജനങ്ങൾ കുറച്ച് ആളുകൾ. ആകാശഭൂമികൾ അതിലും വലുതാണ്, അതിന്റെ സൃഷ്ടിപ്പ് അതിലും വലുതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഈ ഖുർആനെയും അള്ളാഹുവിന്റെ ദീനൊക്കെ ഹക്കാന്ന് മനസ്സിലാക്കാൻ തക്ക വിധം അവന്റെ ചുറ്റുപാടും അവരിൽ തന്നെയും ദൃഷ്ടാന്തങ്ങളുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ഈമാനിൽ യഖീൻ ഉണ്ടാവാൻ, നമുക്ക് ഈമാനിൽ യഖീൻ നേടാം. ഒന്നാമത്തെ കാര്യം തഫക്കുറാണ്. തഫക്കുർ, കുറ്റാലോചിക്കുന്ന അവസ്ഥ. അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ, അതിലൂടെ നമുക്ക് നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ റബ്ബിന് വിശ്വാസം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതിലൂടെ മാത്രം അള്ളാഹു തആല അതാണ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിലൂടെ മാത്രമല്ല, ഒരു വെച്ചിട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം, നമുക്ക് ഈമാനിൽ യഖീൻ ഉണ്ടാക്കിയെടുക്കാനുള്ള രണ്ടാമത്തെ വിഷയം, ഖിറാഅത്തുൽ ഖുർആൻ ബിതദബ്ബുർ, ഖുർആൻ തദബ്ബുറോടുകൂടി പാരായണം ചെയ്യുക എന്നുള്ളത്. ഖുർആൻ തദബ്ബുറോടുകൂടി പാരായണം ചെയ്യുക. സഹോദരൻ, ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാമാണ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. ആ വിശ്വാസത്തിന് വളരെ മഹത്വമുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. കാരണം അള്ളാഹുവിന്റെ സംസാരമാണത്, അള്ളാഹുവിന്റെ സംസാരം. അത് നമ്മുടെ കൽബിലേക്ക് എത്തിക്കുന്ന സമാധാനവും സന്തോഷവും ഖുർആന്റെ റൂഹുണ്ട്. റൂഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഹുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന വലിയൊരു ആസ്വാദനം ഖുർആനിലുണ്ട്. ആ ഖുർആനിനെ തദബ്ബുറോടുകൂടി, തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഉറ്റാലോചിക്കേണ്ട ആശയത്തിൽ തന്നെ, ആ ഖുർആനിന്റെ ആയാത്തുകൾ ഉറ്റാലോചിക്കാൻ നമുക്ക് തയ്യാറാണ്. വെറുതെ ഖുർആൻ ഓതി തീർക്കുക എന്നതിന് അപ്പുറത്തേക്ക് തദബ്ബുറോടുകൂടി ഓരോ വചനങ്ങളുടെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ കലാം എന്നുള്ളതിന്റെ മഹത്വം എത്രയാണ്? കാരണം അള്ളാഹുവിൽ നിന്ന് വന്ന്, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, അള്ളാഹുവിന്റെ സിഫത്തായ അള്ളാഹുവിന്റെ കലാം. ഇമാം അഹമ്മദ് ബിൻ ഹംബലൊക്കെ ഒരു ഭരണകൂടത്തിനെതിരെയും ബാക്കിയുള്ള പിന്നെ പിഴച്ച പണ്ഡിതന്മാർക്കെതിരെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോ, ചരിത്രം നമുക്ക് കണ്ണീരോടുകൂടി എന്നത് വായിക്കാൻ പറ്റില്ല, കൈകൊണ തെറ്റി രക്തം വാർന്നൊലിച്ച് ജയിലിൽ കിടക്കുന്ന ആ അവസ്ഥ എന്തിന്റെ പേരാണെന്നറിയോ? അവര് പറഞ്ഞു ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അള്ളാഹിന്റെ കലാമല്ല. കലാമ എന്ന് പറഞ്ഞാൽ വേറെ കുറെ വിഷയങ്ങളാണ്, അള്ളാഹിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ അഹമ്മദ് ബിൻ പറ്റില്ല, അത് അള്ളാഹിന്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയണമെങ്കിൽ അതിന് ഒരുപാട് ഗൗരവമുണ്ട്, ഒരുപാട് ഗൗരവമുണ്ട്. അത് നമ്മൾ പഠിക്കണം ഇൻഷാഅള്ളാഹ്. അപ്പൊ വിശുദ്ധ ഖുർആൻ പല രീതിയിൽ നമുക്ക് തദബ്ബുറിയാൻ പറ്റും. അതായത് ഒന്ന്, ഖുർആനിന്റെ ആയത്തുകൾ, ഖുർആൻ എന്നുള്ള ആ രചന, അതായത് അള്ളാഹുവിന്റെ കലാം, ആ എഴുത്ത് അഥവാ അറബി ഭാഷയിലുള്ള ആ എഴുത്തിന്റെ അതിന്റെ സാഹിത്യ ഭംഗി കൊണ്ടും അതിന്റെ രീതി കൊണ്ടും തന്നെ ഖുർആൻ ഒരു ദൃഷ്ടാന്തമാണ്. അതിൽ തന്നെ തദബ്ബുർ ഉണ്ടാവും. അറബി ഭാഷ അറിയുന്നവർക്കും ഖുർആനിന്റെ ശൈലി അറിയുന്നവർക്കും അതിൽ തന്നെ മതിയായതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതൂ ബിമിത്ലി ഹാദാൽ ഖുർആൻ ലാ യഅതൂന ബിമിത്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൽ ളഹീറ. മനുഷ്യരും ജിന്നും പരസ്പരം സഹായികളായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഖുർആനെ പോലെ തന്നെ കൊണ്ടുവരാൻ വെച്ചാൽ അവരെ കൊണ്ട് എനിക്ക് സാധിക്കൂല. ഇന്നെ അവരായിട്ട് 400 വർഷമായിട്ട് മനുഷ്യന്മാരെ കൊണ്ട് തന്നെ സാധിച്ചിട്ടില്ല. കാരണം അത്ര മഹത്തരമാണ് അതിന്റെ രചനയും അതിന്റെ ശൈലിയും അതിന്റെ ഭാഷയും അതിന്റെ രീതിയും എല്ലാം. അത് ആ രീതിയിൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്ന അഖ്ബാറുകൾ, അറിയിച്ചു തരുന്ന കാര്യങ്ങൾ, അതിലൂടെ നമുക്ക് തദബ്ബുർ ഉണ്ടാക്കാം. അതിലൂടെ തദബ്ബുർ ചെയ്തിട്ട് അതിൽ തദബ്ബുർ ചെയ്തിട്ട് അതിൽ ഉറ്റാലോചിച്ചിട്ട് നമുക്ക് യഖീൻ ഉണ്ടാവും. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തരും, തുടങ്ങിയ പ്രവാചകന്മാരുടെ ഓരോ സംഭവങ്ങളും ഓരോ ചരിത്രങ്ങളും എന്തിനാണ്? മുനാഫിഖുകളും കുഫാറുകളും പറഞ്ഞ പോലെ ഇത് പൂർവികരുടെ ഒരു കഥ എഴുതിയ കഥാപുസ്തകം അങ്ങനെയാണോ അതിനെ മനസ്സിലാക്കേണ്ടത്? പൂർവികന്മാരുടെ ചരിത്രങ്ങളെ അല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചിലപ്പോൾ തോന്നും വളരെ നിസ്സാരമായ ഒരു കാര്യം ആയിരിക്കും. റസൂലുള്ള ഭാര്യമാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായത് ഒരു ചെറിയ വിഷയം, ഒരു തേങ്ങയിച്ചിട്ടുണ്ടായ ചെറിയ വിഷയം. ഇതിപ്പോ എന്തിനാ ഖുർആനിൽ അല്ലാഹുവിന്റെ കലാം അല്ല സംസാരിക്കേണ്ട ആവശ്യം എന്താ? ചെല്ലാൻ അതിന്റേതായ ഗൗരവമുണ്ട്. നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു നമുക്കതിന്റെ ഗൗരവം നമ്മുടെ ജീവിതത്തിൽ അതുപോലൊരു സാഹചര്യത്തിൽ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ അല്ലാഹു തആല ഒരുപാട് പ്രവാചകന്മാരുടെ കാര്യം നമുക്ക് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഉലുൽ അസ്മ്, ദൃഢത കൈവരിച്ച, ഇസ്മത്ത് കൈവരിച്ച പ്രവാചകമാണ് അല്ലാഹു തആല പറഞ്ഞു. ഫസ്ബിർ കമ സബറ ഉലുൽ അസ്മ് മിന റുസുൽ, നീ ശമിക്കുക. ഉലുൽ അസ്മിൽപ്പെട്ട, ദൃഢത കൈവരിച്ച, ഇസ്മത്ത് നേടിയ പ്രവാചകന്മാർ ശമിച്ചതുപോലെ ആരൊക്കെയാണ് പ്രവാചകന്മാർ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഇദ് അഖദ്ന മിന നബിയീന മീസാഖഹും, നബിമാരിൽ നിന്ന് നാം കരാറ് വാങ്ങിയ സമയം. അത് പിന്നെ കരാറ് വാങ്ങിയപ്പോൾ നബിമാരിൽ നിന്ന്, ആരിൽ നിന്നൊക്കെ? വമിൻക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പറയാൻ നിന്നിൽ നിന്ന്, വമിൻ നൂഹിൻ, നൂഹിൽ നിന്ന്, വഇബ്രാഹിം വമൂസ വഈസ, ഈസബ്നു മറിയം, വഅഖദ്നാ മിൻഹും മീതാഖൻ ഗലീള, ഈ അഞ്ചാളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈ അഞ്ചാളുകളിൽ നിന്ന് മീസാഖൻ ഗലീള, ശക്തമായ കരാറാണ് നാം വാങ്ങിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ ഓരോന്നും ഈ പ്രവാചകമാണ് ഖുർആനിൽ നിന്നും അതിനപ്പുറത്തേക്ക് ചരിത്രങ്ങളിൽ നിന്നും, സഹീഹായ ചരിത്രങ്ങളിൽ നിന്നും നാം ആലോചിക്കണം. റസൂലുള്ളാഹിന്റെ സീറ, റസൂലുള്ളാഹിന്റെ ജീവിതം, എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നാം പഠിക്കുന്ന അഖീദയും നാം പഠിക്കുന്ന അമാലുകളും എങ്ങനെ ജീവിതത്തിൽ അത് കൊണ്ടുവരണമെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിക്കും, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ആലോചിക്കും. പർവ്വതത്തിന് മുകളിൽ കപ്പൽ ഉണ്ടാക്കാൻ അല്ലാഹു തആല പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം 300 വർഷമെടുത്ത് കപ്പൽ ഉണ്ടാക്കുക, ആളുകൾ ചുറ്റും വന്ന് കളിയാക്കാൻ, നൂഹേ അല്ലെങ്കിലേ ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് ആളുകൾ നിൽക്കണം. മജ്നൂൻ, ഇവിടെ പറയാം, നൂഹേ നിനക്ക് ഭ്രാന്ത് കൂടിയോ? ആ അവസ്ഥയിൽ ആരെങ്കിലും മലമുകളിൽ ചെന്ന് കപ്പലുണ്ടാക്കുമോ? കടലിന്റെ തീരത്ത് തന്നെ കപ്പലുണ്ടാക്കുക, നീ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. എല്ലാവരും കളിയാക്കുമ്പോൾ കുറ്റപ്പെടുത്തി നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നുള്ളൂ അള്ളാഹ് കൽപ്പിച്ചു. ആ പർവ്വതത്തോളം കടലിലെയും ഭൂമിയിലെയും വെള്ളം ഉയരാൻ അള്ളാഹു കഴിവുള്ളവരാണ്. ആ യക്തയാത്ത ചരിത്രത്തിൽ നമ്മൾ നേടിയെടുക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അള്ളാഹു തആല എന്തിനാണ് പഠിപ്പിച്ചിരുന്നത്? തീരത്ത സംഭവം, അതുപോലെ തന്നെ മകനെ അറക്കാൻ പറയുന്ന സംഭവം, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചത് ഖുർആനിന്റെ വചനങ്ങൾ അത് പാരായണം ചെയ്യുമ്പോ, നമ്മൾക്ക് തദബ്ബുറോടുകൂടി പാരായണം ചെയ്യുമ്പോ അല്ലാഹു തആലയിൽ നമുക്ക് യഖീൻ വർദ്ധിക്കും. അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം, എന്തുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ആ കടലിന് മുമ്പിൽ അങ്ങനെ പറഞ്ഞു, ഇന്ന മഅയ റബ്ബി എന്ന് പറഞ്ഞു? അവിടെ എന്തുണ്ടായി? അത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോ സൂറത്തുൽ ത്വാഹ, സൂറത്തുൽ ഖസസ്, അത് ഉറ്റാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ പറ്റണം. ഈസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം, ജീവിതം, ഉയർച്ച, അതെല്ലാം നമുക്ക് ഈ അള്ളാഹുവിനെ യഖീൻ ഉണ്ടാക്കുന്ന അങ്ങനെ ഓരോന്നും ഓരോ സംഭവങ്ങളും അവിടെ നിർത്തണ്ട, ഉലുൽ അസ്മിൽ നിർത്തണ്ട. വേറെയും പ്രവാചകന്മാരുടെ ചരിത്രം എന്തിനു വേണ്ടി അള്ളാഹുവിനെ നമുക്ക് അറിയിച്ചിരുന്നു? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ, ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം, സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. ഇത് സഹോദരങ്ങളെ, അല്ലാഹു തആലയിലുള്ള ഈമാൻ അഥവാ ഗൈബിയായിട്ടുള്ള അല്ലാഹുവിന്റെ കഴിവ്, അത് നമുക്ക് ബോധ്യപ്പെടും. അതിനെ കുറിച്ച് ആലോചിച്ച ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് നമുക്ക് മനസ്സിലാകുന്നാവില്ല. 10 വർഷത്തിന് ശേഷം പാരായണം ചെയ്യുമ്പോൾ ബോധ്യപ്പെടുക. അത് നമ്മുടെ തഖ്വയിലെയും അവസ്ഥ അനുസരിച്ച് നമുക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അത് മാത്രമോ
പ്രവാചകന്മാരെ മാത്രമോ?
അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര മനോഹരമായിട്ടാണ് സ്വഹാബാക്കളുടെ അവസ്ഥ, സ്വഹാബാക്കൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയതും ആ അള്ളാഹുവിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസവും നമുക്ക് എന്തിനാ വിവരിച്ചു തരുന്നത്? ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ സൂറത്തുൽ അഹ്സാബിൽ അഹ്സാബ് യുദ്ധത്തിന്റെ രംഗം, അഹ്സാബ് യുദ്ധം. ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബാക്കൾ മുസ്ലിമികൾ നേരിട്ട വളരെയധികം ബുദ്ധിമുട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടിയ രംഗം. മദീനയിൽ കരാറിലായിരുന്ന മുനാഫിഖുകൾ ചതിയിലുള്ള മുശ്രിക്കുകളുമായി ഒത്തുചേർന്നു. അതേസമയം പല ഗോത്രങ്ങളും നാടുകളും ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂട്ടി. മദീനയിലെ മൊത്തം ജനസംഖ്യയെക്കാൾ ഇരട്ടി കൂടുതലുണ്ടായിരുന്നു ആ ശത്രുക്കളുടെ സൈന്യം. അതിനു പുറമെ റോമൻ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് മറ്റു പല സഹായങ്ങളും. ഇങ്ങനെ വലിയൊരു ഹിസാബ്, വലിയൊരു കൂട്ടമായിക്കൊണ്ട് മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം കൊണ്ട് എന്താണ് മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതേസമയത്ത് ദാരിദ്ര്യം കഷ്ടപ്പാടുമുള്ളൊരു കാലമാണുള്ളതാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആ സമയത്ത് സൽമാൻ ഫാരിസിയുടെ നിർദ്ദേശപ്രകാരം കിടങ്ങു കുഴിക്കാൻ തീരുമാനിച്ച്, കിടങ്ങു കുഴിക്കുമ്പോ സഹാബാക്കളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വയറ്റിൽ കല്ല് കെട്ടി വെക്കുന്ന വിശപ്പ് സഹിച്ചത് നേരെ നിവർന്നു നിൽക്കാൻ പറ്റാതെ അത്രയധികം കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവര് കിടങ്ങു കുഴിക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ല് പൊളിക്കുന്ന സമയത്ത് പറഞ്ഞു, അവരുടെ അതിൽ നിന്നുള്ള പ്രകാശത്തിൽ കിസ്ര കൈസർ അവിടുത്തെ കൊട്ടാരങ്ങളും അവിടുത്തെ ഗജനാവുകളും നമുക്ക് കീഴടങ്ങുന്നത്, സ്വനഅ യമൻ നമുക്ക് കീഴടങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്, അല്ലാഹു തആല കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് മുസ്ലിമുകൾ വിജയിക്കുന്ന അവസ്ഥ. അങ്ങനെ ആ ഒരു രംഗം എല്ലാ വശത്തിലൂടെയും ഭയപ്പെടേണ്ട പേടിക്കേണ്ട രംഗം. അല്ലാഹു തആല അതിനെ പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങളുടെ അടുക്കിലേക്ക് അവര് വന്നു, നിങ്ങളുടെ മുകളിൽ നിന്ന്, നിങ്ങളുടെ താഴെ നിന്ന്, അഥവാ എല്ലാ രീതിയിലും വന്നു. അബ്സാർ കണ്ണുകൾ തെറ്റിപ്പോയി, സഹാബാക്ക് കണ്ണുകൾ തെറ്റിപ്പോകുന്ന അവസ്ഥ. വബലഗത്തിൽ ഖുലൂബ് ഹൃദയം പേടിച്ച്, ഖുലൂബുൽ ഹനാജ് കൽബ് പേടിച്ചിട്ട് തൊണ്ടക്കുയിലെത്തിയ, പേടി കാരണം തൊണ്ടക്കുയിലെത്തിയ അവസ്ഥ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത തന്നെ വെച്ച് പുലർത്തിയ സംഭവം, പേടിച്ചിട്ട് എന്തുണ്ടാവുന്ന ആ ഒരു അവസ്ഥ അത്രയധികം പറയാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു മുഅ്മിനീങ്ങളെ പരീക്ഷിക്കാണ്, പേടിപ്പിച്ച് വിറപ്പിച്ചിട്ട് അള്ളാഹു തആല പരീക്ഷിക്കുകയാണ്, അള്ളാഹു തആല പരീക്ഷിക്കുകയാണെന്ന് പറയും. അതായത് ശത്രുക്കൾ അങ്ങനെ വന്ന് പേടിച്ചിട്ട് അവസ്ഥ. സഹോദരങ്ങളെ, ഈ ഓരോ കാര്യങ്ങളും അള്ളാഹു തആല നമുക്ക് അറിയിച്ചു തരുമ്പോ നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാല് അതുപോലെ, ഈ സംഭവം എനിക്ക് പഠിപ്പിച്ചിരുന്നത് എന്റെ ജീവിതത്തിൽ അതുപോലെ നിലപാടുകൾ എടുക്കാനാണെന്നും അതുപോലെ അള്ള പരീക്ഷിക്കുമെന്നും അതുപോലെ ഉണ്ടാവുമ്പോൾ എന്ത് നിലപാട് എടുക്കണമെന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അള്ളാഹു തആല ആ പേടിപ്പിച്ചതിനാണ്. ആ ഈമാനും അവരുടെ കൂട്ടത്തിലുള്ള മുനാഫിക്കുകളെയും അല്ലാഹു തആല എല്ലാ പരീക്ഷണം കൊണ്ടുവരുന്നത് ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് മുനാഫിക്കുകളെ വേർതിരിക്കാനും മുഅ്മിനീങ്ങളെ വേർതിരിക്കാനും വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞത് നമ്മുടെ കൽബിൽ എത്ര ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പ്രേരിപ്പിച്ചു. സഹാബാക്കൾ പേടിച്ചു നിൽക്കുന്ന അവസ്ഥ, എന്നിട്ട് അവര് കൂട്ടം കൂട്ടമായിട്ട് വരുന്ന കാണാൻ, ആര് ശത്രുക്കൾ കൂട്ടം കൂട്ടമായിട്ട് മദീനയെ ആക്രമിക്കാൻ വരിക. ഇത് കണ്ട സമയത്ത് മുനാഫിക്കുകൾ അവരെ കണ്ടപ്പോ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ എന്താ പറഞ്ഞത്? പട്ടിണിയും പരിവട്ടും പേടിച്ചിട്ടാണ് വെച്ചാൽ കിസ്ര കൈസർ നമുക്ക് കിട്ടുന്നതാണ് പറഞ്ഞത്. മുനാഫിക്കുകൾ പറഞ്ഞു, അള്ളാഹു റസൂലും ഖുറൂർ ചടി മഞ്ചനല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈമാൻ നാവ് കൊണ്ട് മാത്രം പറയുന്ന ആളുകൾ. അള്ളാഹു തആല അവരെ കൽബിൽ ഒളിച്ചു വെച്ചിട്ടുള്ള അള്ള പുറത്തു കൊണ്ടുവരും. എന്തെങ്കിലും പരീക്ഷത്തിലൂടെ നമ്മുടെ എല്ലാം അള്ളാഹു തആല പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹു തആല രണ്ടു കൂട്ടായി, അവിടെ ഉണ്ടായിരുന്ന സഹാബാ മദീനയിൽ നിന്ന് രണ്ടു വിഭാഗമാവുക. മുനാഫിക്കുകൾ അങ്ങനെ പറഞ്ഞു, അള്ളാഹു തആല മുഅ്മിനീങ്ങളെ പറ്റി പറയാൻ അറിയാം. മുഅ്മിനീങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്ന ശത്രുക്കളെ കാണുമ്പോ, ആയുധമേന്തി സൈന്യമേന്തി എല്ലാം വേണ്ടി വരുന്ന ശത്രുക്കളെ കണ്ടപ്പോ മുഅ്മിനീങ്ങൾ പറഞ്ഞു, ഖാലു ഹാദാ മാ വഅദനല്ലാഹു വറസൂൽ, ഇത് അല്ലാഹു റസൂൽ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാണ്.
സത്യം പറഞ്ഞിരിക്കുന്നു. അള്ളാഹു തആല സത്യപ്പെടുത്തി അള്ളി റസൂൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സത്യമാണ്, ഇതുപോലെയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒക്കെ അള്ളി റസൂൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് അതിൽ പേടിയില്ല, ഞങ്ങൾക്ക് അതിൽ സംശയമില്ല. അവർ പറഞ്ഞു അതുവഴി ആ കൂട്ടത്തെ കാണുമ്പോ അവര് വർദ്ധിച്ചത് അവരുടെ ഈമാനാണ്, അള്ളാഹുവിലേക്കുള്ള കീഴൊതുങ്ങലാണ്. സഹോദരങ്ങളെ, ഇതാണ് യഖീൻ, അള്ളാഹുവിലുള്ള യഖീൻ. അവിടെ തെളിയിക്കുന്നത് അങ്ങനെയാണ്. ഈ യഖീന്റെ ഫലമായിട്ട് അള്ളാഹു തആല സഹാബാക്കൾക്ക് നൽകിയത് എന്താണെന്ന് അറിയോ? അള്ളാഹു തആല പറയാണ് വറദ്ദല്ലാഹു അല്ലദീന കഫറു, അള്ളാഹു തആല കഫറ കുഫാറുകളെ യുദ്ധം ചെയ്യാൻ വന്നാലും തിരിച്ചയച്ചു. എങ്ങനെയെന്ന് അറിയോ? അള്ളാഹുവിന്റെ സൈന്യമായ ശക്തമായ കാറ്റിനെ കുഫാറുകൾക്ക് നേരെ അയച്ചു. ആ കാറ്റ് വഴി അവരിലെ എല്ലാ കൂടാരങ്ങളും തകർന്ന് തരിപ്പണമായി. അള്ളാഹു തആല അവരെ ഹൃദയത്തിലേക്ക് ഭയമിട്ടു കൊടുത്തു. അള്ളാഹു തആല കഴിവുള്ളവരാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന യഖീൻ. ഇതിലൂടെ എല്ലാം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലഭിക്കുക? സഹാബാക്കളുടെ ജീവിതത്തിൽ നടന്ന ഈ ഓരോ കാര്യങ്ങൾ അള്ളാഹു തആല കുഫാറുകളെ തിരിച്ചയപ്പിച്ചു. അള്ളാഹു തആല മുഅ്മിനീകൾക്ക് യുദ്ധം വേണ്ടാത്ത അവസ്ഥ ഉണ്ടാക്കി അവരുടെ വാക്ക് കാരണം, അവരുടെ സിദ്ഖ് കാരണം. ഇതാണ് സഹോദരങ്ങളെ അള്ളാഹുവിൽ ഉണ്ടാവേണ്ടത് യഖീൻ. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യം ഇത് കേൾക്കാനുള്ള കഥയല്ല. ഇത് സഹാബാക്കളെ ഈ സംഭവം അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതല്ലാത്ത രീതിയിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നാം എടുക്കേണ്ട നിലപാടുകൾ എന്തായിരിക്കണം എന്നുള്ളതാണ്. അവിടെ സഹാബാക്കൾ അമൽ ചെയ്തു, അവർ കിടന്നു കുളിച്ചു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അള്ളാഹുവിന് അവർക്കൊരു ലെവലേഷം സംശയം ഉണ്ടായിട്ടില്ല, അള്ളാഹുവിന്റെ കയ്യിലൊരു സംശയം ഉണ്ടായിട്ടില്ല, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല. മുഅ്മിനീങ്ങൾ നമുക്ക് സിദ്ഖും ഇഖ്ലാസും ഉള്ള മുഅ്മിനീങ്ങളാണ് നാം എങ്കിൽ വല്ലാഹി അല്ലാഹു തആല നമ്മുടെ ഒപ്പമുണ്ട്. അല്ലാഹുവിന്റെ മഹിയത്ത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. ആവശ്യമുള്ള സമയത്ത് അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോ അല്ലാഹു തആല നമ്മുടെ ഒപ്പമുണ്ട്, അല്ലാഹുവിന്റെ സഹായം വന്നെത്തും. പക്ഷേ നമ്മുടെ ഖൽബിലുള്ള സിദ്ഖും ഇഖ്ലാസും അതുപോലെ ഉറച്ചു നിൽക്കണം. അവിടെ നാവിൽ പറയുന്ന അതേ ഈമാൻ ഖൽബിലൂടെ ഉണ്ടാവണം. ഇത് മാത്രമല്ല, ഈ ആയത്തുകളിലൂടെയും ഈ സംഭവങ്ങളെ മാത്രമല്ല ഖുർആൻ, ഖുർആനിലെ ശർഈ നിയമങ്ങളിലൂടെ ഒത്തിരി യഖീൻ ഉണ്ടാവും. ഖുർആനിലെ ശർഈ നിയമങ്ങൾ, ഖുർആനിലൂടെ അള്ളാഹു തആല അറിയിച്ച ദീനിന്റെ നിയമങ്ങൾ, ഇദ്ദ ത്വലാഖ്, ദൈന കടവിടപാടുകൾ നടക്കുമ്പോൾ, മീറാത്ത്, അനന്തരാവകാശം, അങ്ങനെ എന്റെ ഹദ്ദുകൾ, ഓരോ കാര്യത്തിന്റെ ശിക്ഷ, വ്യഭിചാരിക്കുള്ളത്, മദ്യപാനിക്കുള്ളത്, അങ്ങനെ ഓരോ കാര്യത്തിന്റെയും വിധിവിലക്കുകൾ, നിയമങ്ങളെ ദീനിന്റെ ഫിഖ് പഠിക്കുന്നവർ അവർക്ക് അതിലൂടെ ഈമാൻ കണ്ടെത്താൻ സാധിക്കും. കാരണം അത്രയധികം ഉറപ്പാണ് ഒരു മനുഷ്യ ബുദ്ധിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള വളരെ വ്യക്തമായ നിയമ വ്യവസ്ഥ അള്ളാഹു തആല ഇസ്ലാമിൽ ഒരുക്കിയിട്ടുണ്ട്. ഇസ്ലാമിൽ മാത്രമേ അതിനുള്ളൂ, ഇത്രയധികം കൃത്യമായ നിയമവ്യവസ്ഥ ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. ഇത് അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും വരില്ല എന്ന് ഉറക്കാൻ ആ അള്ളാഹുവിന്റെ യക്കയിൽ ഉണ്ടാകാൻ അതും നമുക്ക് മതിയായതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഖുർആൻ നമ്മൾ പാരായണം തദുബറോടുകൂടി ആയിരിക്കണം. അല്ലാഹു തആല പറഞ്ഞു കിതാബുൽ അൻസലനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാ. അല്ലാഹു തആല ബർക്കത്ത് നിറഞ്ഞ ഈ ഗ്രന്ഥം അല്ലാഹു തആല ഇറക്കിയത് അതിലെ ഉറ്റായോജിക്കാൻ, തദബ്ബുർ ഉണ്ടാവുന്നത് അതുപോലെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുമാണ് എന്ന്. അതുപോലെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അല്ലാഹു യഖീൻ ഉണ്ടാവും. മൂന്നാമത്തെ ഒരു കാര്യമാണ് മജാലിസ് സ്വാലിഹീൻ, സ്വാലിഹീനുകളുമായി കൂട്ടുകൂടുക എന്നുള്ളത്, സ്വാലിഹീനുകളുമായി സഹവസിക്കുക എന്നുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ നമ്മൾ ആരോടുമായി കൂട്ടുകൂടുന്നു എന്നുള്ളത് നമ്മുടെ ഈമാനെ ബാധിക്കും. ദുനിയാവ് മാത്രം ലക്ഷ്യമുള്ള ആളുകളോടൊപ്പം നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ദുനിയാവിനോടുള്ള ഹബ്ബ് ഉണ്ടാകും, അതിന് സംശയമല്ല. നമ്മൾ എപ്പോഴും നമ്മളെ പരിശോധിക്കുന്ന ആരുമായിട്ടാണെന്ന് അറിയോ? നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ടായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ വെച്ച് ആ ഞാൻ കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഞാൻ അപ്പുറത്തി. നിങ്ങൾ ആരുമായിട്ട് കൂട്ടുവിടുന്ന അറിയോ? ഒരു ദിവസം ഒഴിഞ്ഞിരുന്ന ഒരു ദിവസം ഇരുന്നിട്ട് സഹാബാക്കളുടെ സീറ, പ്രവാചകന്മാരുടെ സീറ, സലഫുകളുടെ സീറ, അതൊന്ന് രണ്ട് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ദർസുകൾ ഒഴിഞ്ഞിരുന്ന് കേൾക്കും. ആ സഹാബാക്കളുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പഠിക്കുക, എന്നിട്ട് അവരോടൊപ്പം കൂട്ടുകൂടുക. നമുക്ക് മനസ്സിലാവും നമ്മുടെ വില എത്രത്തോളം, നമ്മുടെ അവസ്ഥ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പൊ മനസ്സിലാവും. നമ്മൾ കൂടുന്ന ആളുകളുമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ല നിലയിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമ്മൾ കൂട്ടുകൂടേണ്ടത് സലഫുകളോട് കൂടി ഇരുന്നോ, അവരുടെ ചരിത്രങ്ങൾ വായിച്ചു നമ്മൾ പഠിക്കണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം സഹാബാക്കളുടെ, ഓരോ സഹാബാക്കളുടെയും ചരിത്രങ്ങൾ. അതിലൂടെ നമുക്ക് മനസ്സിലാകും അവർ മനസ്സിലാക്കിയ അള്ളാഹ് എന്താണെന്നുള്ളത്.
നമ്മൾ പറയുന്നതും അവര് മനസ്സിലാക്കി അള്ളാഹു തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ടെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇപ്പൊ നമ്മളിൽ ഒരുപാട് മാറ്റം വരും. അള്ളാഹു യസ്തീൻ ധാരാളമായി വർദ്ധിക്കും. ദുനിയാവിന്റെ ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുകൂടരുത്.
ദുനിയാവ് ലക്ഷ്യമായിട്ടുള്ള ആളുകളുടെ കൂടെയുള്ള സംസാരം നമ്മളെ നശിപ്പിക്കും. അള്ളാഹുമായി കൽബ് തഅല്ലുഖായ ഒരുത്ത് അവൻ വെറുതെ അങ്ങാടി കൂടാണ് പറഞ്ഞാൽ തന്നെ അവന്റെ മനസ്സ് സമാധാനം പോകും. അള്ളാഹുമായിട്ട് കൽബ് തഅല്ലുഖായിട്ടുള്ള ഒരുത്തന് ഒരാവശ്യമില്ലാതെ അനാവശ്യമായിട്ടൊന്ന് ദുനിയാവിന്റെ ദീനത്തുകൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കൽബ് അസ്വസ്ഥാവും. അവര് ദുനിയാവിൽ ലക്ഷ്യം വെച്ച ആളുകളുടെയോ അവരുടെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. അവരുടെ ഈമാൻ അവര് ചോർത്തിയെടുക്കും, സംശയമില്ല. എന്നാൽ എപ്പോഴും ഇതുപോലെയുള്ള ആള് സാലിഹ്യങ്ങൾക്കും റിമുള്ളവരുടെ ഒപ്പം നമ്മൾ കൂടുക. സാലിഹ്യങ്ങളൊപ്പം നമ്മുടെ ഒപ്പം ജീവിച്ചിരിക്കുന്നവർ അതിനേക്കാൾ അപ്പുറത്തേക്ക് സഹാബാക്കളുടെയും സലഫുകളുടെയും ചരിത്രങ്ങൾ വായിച്ച് അവരോട് കൂട്ടുകൂടി നിൽക്കും, നമുക്ക് മനസ്സിലാവും. അബൂബക്കർ റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും അബൂ തൽഹയുടെയും അബൂ ഹുറൈറയുടെയും കൂടെ ഇരിക്കുന്ന നമ്മളൊന്ന് ഇരിക്കുമ്പോ നമുക്ക് മനസ്സിലാവും നാം എന്താണ് അവരെന്താണ്. നാം പറഞ്ഞല്ലോ അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണ് അവർ, അതിലൊരു കുഴപ്പമില്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്നും താഴെയാണ് നിൽക്കേണ്ടത്, അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധമുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ വേണം. അള്ളാഹുവിലേക്ക് ഏറ്റെടുത്ത് ഞാനായിരിക്കണം. വേറെ ആരെങ്കിലും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ. അള്ളാഹുക്ക് വേണ്ടി എന്നുള്ള ഒരു ചിന്ത, ആ അള്ളാഹിനെ എനിക്ക് സ്വന്തമാക്കണം, അള്ളാഹുലേക്ക് എനിക്ക് അടുക്കണം, അള്ളാഹ് ആ ഒരു ആസ്വാദനം വേണം എന്നുള്ള ലക്ഷ്യം നമ്മൾ ഉണ്ടെങ്കിൽ റബ്ബില്ലാഹി തൗഫീഖ്, അതിന് കഷ്ടപ്പെടാൻ അതിനുള്ള പരിശ്രമിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകും, അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ലാതെ സഹോദരൻ ഞാൻ പറഞ്ഞല്ലോ ഹിമ്മത്തു സുഫിയ തരം താഴ്ന്ന ഏറ്റവും താഴ്ന്ന ലക്ഷ്യങ്ങൾ മാത്രം വെച്ച് ജീവിക്കുന്നവർ അവരുത് നമ്മൾ. തൗഹീദിന്റെ ആളുകൾ, സലഫിയത്തിന്റെ ആളുകൾ, അഹ്ലുൽ സുന്നത്തിന്റെ ആളുകൾ അവരേതെങ്കിലും ഒരു പരിധിയിൽ നിൽക്കേണ്ടവരല്ല. അവരെത്തി എത്തിച്ചേർന്ന് എത്തിച്ചേർന്ന് അള്ളാഹു തആല പഠിപ്പിച്ചു തന്ന ഓരോ സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിലും അവർ നേരിട്ട്, അവർ നേടിയെടുത്ത്, അവർ ടെക്നിക്ക് ചെയ്ത തൗഹീദ് അതിലേക്ക് എത്താൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നവരായിരിക്കണം അള്ളാഹുവിലേക്ക് എത്താൻ. ഇങ്ങനെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് മൂന്നാമത് സാലിഹീങ്ങളുമായി കൂട്ടുകൂടുക എന്നത്. നാലാമത്തേത് അൽ അഅമലു ബിൽ ഇൽം, വളരെ പ്രധാനമുള്ള കാര്യമാണ് നമ്മൾ ഇൽമിനനുസരിച്ച് അമൽ ചെയ്യുക എന്നത്. നമ്മുടെ നമുക്ക് എളുപ്പമാണ്, ഒരു വെർസായിട്ട് പോകാൻ എളുപ്പമാണ്, ഒരു ഖുതുബയിട്ട് കേട്ടോ എളുപ്പമാണ്, അതുപോലെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ലഭിക്കുന്ന ഇൽമ് അമലാക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഇൽമ് അമലാക്കിയില്ല എങ്കിൽ നമ്മളെ പരലോകത്തെ എതിരായി നിൽക്കും. നമ്മൾക്ക് ലഭിക്കുന്ന ഇൽമ് അത് നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, തത്സ്വഭാവമാവട്ടെ, അദബുകളാവട്ടെ, അത് നമ്മൾ പരിശോധിക്കും. ഒരു കാര്യം ദൃഷ്ടിയിൽ കേട്ട് കഴിഞ്ഞാൽ ഇതെന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ല, അപ്പൊ ഇതെനിക്ക് വരുത്തണം, ഇത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പരിശ്രമിക്കേണ്ടത്. അത് അമലാക്കാനുള്ള ഹിർസ് നമുക്കുണ്ടാവും, ഹിർസ് അത് അമലാക്കാനുള്ള താല്പര്യം, മതിയായ താല്പര്യം നമുക്കുണ്ടാവും. ഇനി ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ അമലാക്കുന്നിടത്ത് വേറെ നോക്കും, അവർ രാത്രി നമസ്കരിക്കുന്നത് വേറെ നോക്കും, സുന്നത്തും കൊടുക്കും, എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല, നിരാശയാവുന്നത്. അതിന്റെ ആവശ്യമില്ല. ഒരു മുഅ്മിൻ നിരാശപ്പെടുക എന്നുള്ളത് ശൈത്താന്റെ കഥക്ക് തുറന്നു കൊടുക്കും. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകൾക്ക് ഓരോ കഴിവായിരിക്കും. ചില ആളുകൾക്ക് ഉറക്കം ഒഴിച്ച് രാത്രി നിന്ന് ധാരാളം നമസ്കരിക്കാൻ എന്നാലും പകരം നല്ലൊരു ദേഷ്യം ഉണ്ടാവും. ചില ആളുകൾക്ക് സുന്നത്ത് നോമ്പ് എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകയേ ആവുകയില്ല. ചില ആളുകൾക്ക് സ്വതക്കം എടുക്കാൻ, ചില ആളുകൾക്ക് മറ്റ് പല കാര്യങ്ങൾ. നമ്മുടെ കഴിവ് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് എന്താണ് കഴിയുക എന്നുള്ളത്, എന്നിട്ട് അതിൽ, അതായത് ഒരാൾ രാത്രി നമസ്കരിക്കുന്നു, സുന്നത്ത് നോമ്പ് എടുക്കുന്നു, മറ്റൊരാൾക്ക് അതിന് കഴിഞ്ഞില്ല, എന്നാൽ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ സഹായിക്കാൻ സാധിക്കുന്നു. രണ്ടുപേരും ഒരേ ദർജയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരുടെ സ്ഥാനം ഒരേപോലെ ആയിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു എന്റെ മസ്ജിദ് നബവിയിൽ ഒരു മാസം ഇഹ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്, തന്റെ ഒരു മുസ്ലിം സഹോദരന്റെ ഒരു ആവശ്യം നിർവഹിക്കാൻ അവനെ സഹായിക്കാൻ ചെല്ലുന്ന. അപ്പൊ ഓരോരുത്തർക്കുള്ള കഴിവുകൾ ഓരോന്നായിരിക്കും. മറ്റുള്ളവയെല്ലാം ഏറ്റവും കുറഞ്ഞ രീതിയിലെങ്കിലും ഉണ്ടാവുക, എന്നിട്ട് നമുക്ക് കഴിവുള്ളതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. മുസ്ലിം ഉമ്മത്തിന്റെ, ഈ ഉമ്മത്തിന്റെ വളർച്ച നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് അള്ളാഹിന്റെ കഴിവ് ഉയർത്താനുള്ളതാവുക, അതായിരിക്കണം. പിന്നെ ഒരു അമൽ ചെയ്ത് തുടങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് പലർക്കും കാണുന്ന ഒരു അപകടമാണ്. അമൽ ചെയ്യുമ്പോൾ ഒരു ദൃശ്യം എടുക്കും, ഒരു ആവേശം എടുക്കും, എന്നിട്ട് ചെയ്യും, കുറച്ചുകാലം അവർ ചെയ്യും, പിന്നെ കുറച്ചുകാലം കഴിഞ്ഞാൽ ഉണ്ടാവൂല. അങ്ങനെയല്ല, നമ്മൾ എന്ത് അമൽ, രാത്രി നമസ്കാരം ആവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, സുന്നത്തുമാവട്ടെ, മെല്ലെ മെല്ലെ ശരീരത്തിനെ നമ്മൾ അത് പരിശീലിപ്പിച്ചെടുക്കണം. ആദ്യം കുറഞ്ഞ രീതിയിൽ അത് തുടങ്ങി അതിനൊരു സ്ഥിരത നേടിയെടുക്കുക. സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുക. ഒരാൾക്ക് ഒരു ജ്യൂസ് ഒരു ദിവസം ഓതണമെന്നാണെങ്കിൽ ആദ്യം ഒരു തീരെ ഓതാത്തതാണെങ്കിൽ ഒരു പേജ് ഓതിശീലിക്കുക, പിന്നെ അത് രണ്ട് പേജ് ആക്കുക, പിന്നെ അത് മൂന്ന് പേജ്. അങ്ങനെ അതൊരു ജ്യൂസ് എത്താൻ സാധിക്കും. ഒന്നും അഞ്ച് ജ്യൂസ് ഒക്കെ ഓതുന്ന ആളുകളുണ്ട് ഒരു ദിവസത്തിൽ, സാധിക്കും. പക്ഷേ അത് ഒരു ദിവസം ഓതുക, പിന്നെ കുറച്ച് അങ്ങനെയല്ല, മെല്ലെ 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 സ്ഥിരത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ്. അതുകൊണ്ട് അമലുകളിൽ മറ്റുള്ളവരെ നോക്കണ്ട. നമ്മുടെ കയ്യിൽ പെട്ടതല്ലാതെ അള്ളാഹുവിനോട് ചോദിക്കൂല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവനെന്ത് ചെയ്തു ഇവനെന്ത് ചെയ്തത് ബാധകമില്ല. നാം പറഞ്ഞത് നമ്മൾ നേടുന്ന ഇൽമ് അമലാക്കിയാൽ നമുക്ക് യഹ്ദൈൻ വർദ്ധിക്കും. അള്ളാഹു തആല നമ്മുടെ ഖൽബിൽ നൂറിട്ട് തരും. അമലാക്കിയില്ല എങ്കിൽ യഹ്ദൈൻ കുറയുമെന്ന് മാത്രമല്ല, ചില സമയത്ത് യഹ്ദൈൻ തന്നെ ഇല്ലാതാകുന്ന അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകാം. അതുകൊണ്ട് അമലിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവസാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഇതിൽ നമ്മൾ അഞ്ചെണ്ണം പറയുന്നത് അഞ്ചാമത്തെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യഹ്ദീനും ആഫിയത്തും അള്ളാഹുവിനോട് ചോദിക്കണമെന്ന്. അത് ചോദിക്കാൻ നാം ശീലിക്കണം. ഒരു ദുആയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള സഹാബാക്കളൊക്കെ ഇരുന്ന് പിരിഞ്ഞു പോകുമ്പോ റസൂലുള്ള സഹാബാക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യത മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക വമിൻ തുആതിക തുബല്ലിഗുനാ ബിഹി ജന്നത വമിൻ അൽയഖീൻ മാ തുഹവ്വിലു അലൈനാ മസായിബ ദുനിയ. ഈ ദുആ ഇനിയുണ്ട്, കുറച്ച് ദൈർഘ്യമുള്ള മനോഹരമായ ഒരു ദുആ. അള്ളാഹുവിനെ ചോദിക്കുക, അള്ളാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യത, അല്ലാഹ് നിന്റെ ഭയം, നിന്നെ കുറിച്ചുള്ള ഖശ്യത്ത് അത് വീരിച്ചു നൽകണം. മാ തഹൂലു ബൈനനാ വബൈന മആസി, പിന്നെ ഞങ്ങളുടെയും ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങളുടെയും ഇടയിലായിട്ട് ആ ഖശ്യത്തിനെ വെക്കണം. വമിൻ തഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നത, നിന്നോടുള്ള അനുസരണം തരണം സ്വർഗം നേടാനുള്ളത്. എന്നിട്ട് പറയാണ് വമിൻ അൽയഖീൻ മാ തുഹവ്വിലു അലൈനാ ഞങ്ങൾക്ക് നൽകണം. എങ്ങനെയത്തെ യഖീൻ? ദുനിയാവിൽ നമുക്ക് ബാധിക്കുന്ന മുസീബാത്തുകളുടെ എല്ലാം ഒന്നുമല്ലാതാക്കി കളയുന്നു, ഒന്നുമല്ലാതാക്കി കളയുന്നു യഖീനെ അള്ളാഹു. ഈ ദുആ നിങ്ങൾ പഠിക്കണം. ഇത് കുറച്ചുകൂടി ഉണ്ട്, നല്ല മനോഹരമായ ഒരു ദുആ. ഇപ്പോ പിന്നെ ഗൾഫിലൊക്കെ ജോലി ചെയ്ത കുനൂത്തുകളിലൊക്കെ, ഇത്ര കുനൂത്തുകളിലൊക്കെ ഗൾഫിലൊക്കെ ഇമാമമാരെ പോകുന്നതാണ്. വളരെ മനോഹരമായ ഒരു ദുആ. ഇത് പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം. ഇതിലുണ്ടോ യഖീനെ പറഞ്ഞ എങ്ങനെയാണ്? ആ യഖീനെ ഈ ദുനിയാവിന് ബാധിക്കുന്ന മുസീബാത്തുകളെയും മൊസായിബുകളെയും ഒന്നുമല്ല, തുഹവ്വിലു അലൈന, ഞങ്ങൾക്കത് നിസ്സാരമാക്കി കളയുന്ന യഖീൻ, അതായത് അള്ളാഹുവിന് പരലോകത്തിനുള്ള ആ യഖീൻ അള്ളാഹ് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ളത്. സഹോദരങ്ങളെ, യഖീൻ നാം പറഞ്ഞല്ലോ ഈമാനിന്റെ ഉന്നതമായ അവസ്ഥ. ദൃഢത, ഉറച്ചു നിൽക്കുന്ന ഒരു പർവ്വതത്തേക്കാൾ ഉറപ്പോടുകൂടി ഒരു മുഅ്മിന്റെ കൽബ് നിൽക്കുന്ന അവസ്ഥ. ഒരു ഒരു സംഭവം സ്വഹാബാക്കൾ എങ്ങനെയാണ് അവര് സ്വർഗത്തെ കേൾക്കുമ്പോൾ, നരകത്തെ കേൾക്കുമ്പോൾ അവരുടെ യഖീൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ അള്ളാഹുവിനെ പറ്റി കേൾക്കുമ്പോൾ, സ്വർഗത്തെ പറ്റി കേൾക്കുമ്പോൾ, നരകത്തെ പറ്റി കേൾക്കുമ്പോൾ, ഖുർആൻ ആയത്തുകൾ കേൾക്കുമ്പോൾ, നമ്മുടെ കൽബിന്റെ തഫക്കുറു കൊണ്ടും തദബ്ബുർ കൊണ്ടും ഐനുൽ യഖീൻ, നൗഫിദ്ദുനിയ ദുനിയാവിലെ ഐനുൽ യഖീൻ അതിനെ നോക്കിക്കാണാൻ നമുക്ക് പറ്റണം. സ്വഹാബാക്കൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് എന്ന് ഒരു സംഭവം, ബദർ യുദ്ധത്തിന്റെ സംഭവം. ബദറിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾ ആക്രമിക്കാൻ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഖൂമൂ ഇലാ ജന്നതിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശ ഭൂമികളേക്കാൾ വിശാലമായ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കാൻ പറഞ്ഞു. ഇത് കേട്ട സമയത്ത് അൻസാരിയായ ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു, അൻസാരിയ, അദ്ദേഹം ഇത് കേട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ജന്നത്തുൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശ ഭൂമികളേക്കാൾ വിശാലമായ സ്വർഗ്ഗോ? റസൂലുള്ളാഹി വാക്ക് കേൾക്കുമ്പോഴേക്ക് അവരുടെ കൽബില് അത് തറക്കുകയാണ്, അതിന്റെ ആ ഒരു അവസ്ഥ അവർ മനസ്സിലാക്കുകയാണ്. റസൂലുള്ളാഹി ഏത് ഹദീസ് സ്വഹീഹായി വന്നത് കേൾക്കുമ്പോൾ, ഖബറിലെ ശിക്ഷയാവട്ടെ, സിറാത്ത് ആവട്ടെ, മീസാൻ ആവട്ടെ, ഹൗമ ആവട്ടെ, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ടോ അത് അങ്ങനെ വിശ്വസിക്കുക, അതൊക്കെ വിശ്വസിക്കുക, അതാണ് ഈമാൻ, അതാണ് യഖീൻ. ഇവിടെ കേട്ടപ്പോ സ്വർഗത്തെ പറ്റി ആകാശ ഭൂമികളൊക്കെ വിശാലമായ സ്വർഗം അതിനോടുള്ള ആഗ്രഹം തൃപ്തി കൊണ്ട് പറയുന്ന. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ ബഖിൻ, നീ എന്താ ഈ ബഖിൻ ബഖിൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്താ നീ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. അപ്പൊ ആ സഹാബി പറയാണ്, ഒന്നുമല്ല അള്ളാഹുവിനെ, എനിക്ക് അതിന്റെ ആളാവണമെന്നുള്ള പ്രതീക്ഷയും ഞാൻ പറഞ്ഞു വരുന്നു, എനിക്ക് ആ ആകാശഭൂമിയുടെ വിശാലമായ സ്വർഗത്തിന്റെ ആളാവണമെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈ ഇന്നക മിന്നഹിലാ, നീ അതിന്റെ അവകാശികൾപ്പെട്ടതാണ്, അതിന്റെ അവകാശികൾപ്പെട്ടതാണ്. യുദ്ധ സമയത്ത് ബദറിന്റെ രണാങ്കത്തിൽ നിൽക്കും, അങ്ങനെ ആ സഹാബി തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് ഈത്തപ്പഴങ്ങൾ എടുക്കുക. ഈത്തപ്പഴങ്ങൾ എന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ സഹാബി തന്നെത്താൻ പറയുകയാണ്, ലൈൻ അന ഹയീതു ഹത്ത ആകുല തമറാതി ഹാദിഹി ഇന്നഹ ലഹയാതുൻ തവീലത്തു. ഈ ഈത്തപ്പഴം കഴിഞ്ഞെടുത്തിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ പറയാണ്, ഞാനിപ്പോ ഈ ഈത്തപ്പഴം കഴിക്കണ വരെ ജീവിക്കുക പറഞ്ഞാൽ, ഈ വരെ കാത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ജീവിതം തന്നെ. അത് കുറെ സമയം അതിന് ചെലവാക്കുക. എന്നിട്ട് ആ സഹാബി റമാ ബിമാ കാന മഅഹു മിൻ സം, തന്റെ കയ്യിലുള്ള ഈത്തപ്പഴം അവിടെ ഇട്ടിട്ട് തുമ്മ ഖാതലഹു, മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഹത്ത ഖുതില, അതിൽ ഷഹീദായി കൊല്ലപ്പെടുന്നത്. ആലോചിച്ച് നോക്കി, സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോ അവരുടെ ആ വിശ്വാസത്തിന്റെ ശക്തി എത്രയാണ്. നമ്മൾ പാപങ്ങളിൽ മുഴുകുന്നതും നമ്മൾ പാപങ്ങളിൽ നമുക്ക് മാറാൻ പറ്റാത്തതും സഹോദരങ്ങളെ പരലോകത്തിലുള്ള യക്കീനിന്റെ കുറവാണ്. സ്വർഗത്തിനെ ആഗ്രഹിക്കാനും നരകത്തിനെ ഭയപ്പെടാനും അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അത് ഉണ്ട് എന്നുള്ളതും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് ഗൈബിയായിട്ട് നമ്മൾക്ക് യക്കീൻ ആവാത്തത് കൊണ്ടാണ്, അതിൽ ആ യക്കീൻ കുറയുന്ന സമയത്താണ് നമ്മൾ പാപങ്ങൾ വീഴുന്നത്. അതാണ് നമ്മൾ പാപം ചെയ്യുന്നത് നമുക്ക് പരലോകത്തെ കുറിച്ചുള്ള വാഫലത്ത് ബാധിക്കുമ്പോ, ആ യക്കീൻ നഷ്ടപ്പെടുമ്പോ, അപ്പൊ യക്കീൻ നേടിയെടുക്കുമ്പോഴോ നമുക്ക് അതിൽ സൂക്ഷിക്കാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ അമാനങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ശരീരം അതിന് വഴങ്ങും. കൽബിൽ യക്കീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ബാത്തിലിന്റെ ആളുകൾ അവരുടെ രാമത്ത് നടത്തുന്നു. നിങ്ങൾക്കറിയോ ഒരാളിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശുഭത്തും ക്ഷേമത്തും അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല, ചുറ്റും അതാണ്. നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ യൂട്യൂബ് എടുത്താൽ ഒരു സൈഡിൽ ശുഭത്തിന്റെ നിരീക്ഷണത്തിന്റെ വാദങ്ങൾ, അല്ലെങ്കിൽ വിദേശത്തിന്റെ അതുപോലെയുള്ള കാര്യങ്ങൾ, ഇപ്പുറത്തെ ശഹവത്തിന്റെ, നഗ്നരായ സ്ത്രീകളുടെയും സംഗീതത്തിന്റെയും, ഏത് ആളാണ് സുരക്ഷിതരായിട്ടുള്ളത്? ഈ ബാത്തിലിന്റെ എല്ലാം നടുവിൽ കേവലം ഇസ്ലാമിൽ മാത്രം നിന്നുകൊണ്ട് അഥവാ ദീനിന്റെ മർത്തബകളിൽ ഇസ്ലാം മാത്രം മതി എന്ന് പറഞ്ഞ് നിന്നാ പറ്റൂ അല്ല. ഈമാനിലേക്കും ഇഹ്സാനിലേക്കും എത്താനുള്ള അമാലുകൾ നമ്മൾ പഠിക്കുകയും അതിനു വേണ്ടി ശ്രമിക്കുകയും വേണം. والذين جاهدوا فينا لنهدينهم سبلنا وان الله لمع المحسنين. الله تعالى പറഞ്ഞു, ആരാണോ നമ്മുടെ മാർഗത്തിൽ പണിയെടുക്കുന്നത് വെറുതെ കിട്ടൂല, വെറുതെ കിട്ടൂല. നമ്മൾക്ക് നേടുന്ന ഇൽമ്, അത് അമലാക്കുന്നതിൽ, അത് ദഅവത്ത് ചെയ്യുന്നതിൽ, ക്ഷമ അവലംബിക്കുന്നതിൽ, ആരാണോ അതിലൊക്കെ ജിഹാദ് ചെയ്യുന്നത്, ശുഭത്തിനോടും ക്ഷമത്തിനോടും യഖീൻ കൊണ്ടും സബ്ര കൊണ്ടും എല്ലാം ചെയ്യുന്നത്, وان الله لمع المحسنين, അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്നവരുടെ ഒപ്പം അവർക്കാണ് അല്ലാതെ മഹിയത്ത് ആസ്വദിക്കാൻ പറ്റും. അള്ളന്റെ ഒപ്പുണ്ട് എന്ന് ധൈര്യത്തോടുകൂടി പറയാൻ പറ്റണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് അറിവ് വേണം, അള്ളാഹിനെ യക്കീനാണ്. നമ്മൾ പറയും തവക്കുൽ ചെയ്യണം അള്ളാഹിൽ, അള്ളാഹ് വക്കീലാണെന്നും, അള്ളാഹിനെ കുറിച്ച് അറിയാത്തവരെ എന്ത് തവക്കുൽ വേണ്ടതാണ്? അള്ളാഹിന് യക്കീൻ ഇല്ലാത്തവരെ തവക്കുൽ ചെയ്യാൻ പറ്റൂ? പറ്റില്ല സഹോദരങ്ങളെ, പറ്റില്ല. അള്ളാഹു തആല പറഞ്ഞില്ലേ ഈ സഹാബിയുടെ സംഭവത്തിന് ശേഷം അള്ളാഹു തആല പറഞ്ഞൊരു ആയത്ത് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. مؤمنين الله ورسوله بشدكم يقين الله ورسام شيء الله ذلكم أولا سنبتهم شرير عندهم الله إذا ماتت في الجهاد لأرفض قيم سيد النور أولا أولئك هم الصادقون صدق الله. കൽബിനകത്ത് പറയുന്ന വാക്കുകൾ സത്യസന്ധമായി ഹൃദയത്തിൽ ഉറച്ചവാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് അള്ളാഹുവിലേക്ക് കണ്ടുമുട്ടണം, അള്ളാഹുവിലേക്ക് കണ്ടുമുട്ടണം, അതിനുവേണ്ടി ജീവിതത്തിൽ പരിശ്രമിക്കുന്നവരാണ്. അത് നമ്മൾ ധാരാളമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മതിയായി, ഞാൻ തികഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു, അത് ആ ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷ വേണ്ടെന്നല്ല, ആ ഒരു തികഞ്ഞ അവസ്ഥ, ഇനിക്കൊന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥ. ശൈത്താൻ വലിയ നസീഹത്തുകാരൻ, നമുക്ക് വലിയ നസീഹത്തുമായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരും. ശരിക്ക നമ്മളെ നമ്മുടെ ഉറ്റ സുഹൃത്തിനേക്കാൾ വലിയ നസീഹത്താ തോന്നുന്ന രീതിയിൽ നമ്മൾ ഉപദേശിക്കും. പക്ഷേ ശൈത്താന് കുറേ ദൈർഘ്യമേറിയ തന്ത്രങ്ങൾ ഉണ്ടാക്കും. നമ്മളെ വിട്ടു പോകില്ല, നമ്മളെ കൂടെ ഒരു കാരുണ്യം കാണിക്കില്ല, നമ്മളെ നരകത്തിന്റെ അടിത്തട്ടിൽ എത്തിക്കുന്നത് വരെ അതിനുള്ള പണിയെടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൽ എപ്പോഴും ഉണ്ടാക്കുകയും അതുവഴി നേടുന്ന അതിന്റെ നേട്ടങ്ങൾ, ഒരുപാട് നേട്ടങ്ങളുണ്ട്. നാം ഈ പറഞ്ഞുകൊണ്ട് തന്നെ യക്കീൻ ഉണ്ടാകുമ്പോ കൽബിന് തുമനീനത്തുണ്ടാവും. അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് കൽബ് നിറയും, അള്ളാഹുവിന്റെ മുഹബ്ബത്ത് കൊണ്ട് നിറയും, കൽബിന്റെ അമാലുകളിൽ വർധനവുണ്ടാകും. അതുപോലെ തന്നെ കുബത്ത് തവക്കുൽ, ഹക്കു തവക്കുൽ ചെയ്യാൻ പറ്റും. യക്കീൻ ഇല്ലാത്തവന് തവക്കുൽ ചെയ്യാൻ പറ്റൂല അള്ളാഹുവിന്. അള്ളാഹുവിന് തവക്കൽ ചെയ്യണമെങ്കിൽ അവൻ എപ്പോഴുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യാൻ അവന് എളുപ്പമായിരിക്കും, അതിന്റെ സഹായമായിരിക്കും. അവന് ഓരോ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല എന്നല്ല, അള്ളാഹുവിന് എപ്പോഴുണ്ടാവുമ്പോ അവന് കൂടുതൽ അതിലേക്ക് മുന്നിടാൻ പറ്റും. അതുപോലെ ഇൻഷിറാഹുസ്സദ്, അവന്റെ കൽബ് വിശാലമായിരിക്കും. അവന്റെ കൽബ് ദുനിയാവിന്റെ വിഷയങ്ങൾ കൊണ്ട് അസ്വസ്ഥമാകുന്ന അവസ്ഥ ഉണ്ടാവുകയും. നാം പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആലയിലും പരലോകത്തിലുമുള്ള ഈമാനിൽ യഖീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനീ പറഞ്ഞ കാര്യങ്ങൾ തഫക്കുറും തദബ്ബുറും അഅമാലുകളും സലഫുകളുടെ സീറ പഠിക്കലും അതുപോലെ ഓരോന്നിൽ നമ്മൾ അതിനായി ഒരു സമയം കണ്ടെത്തുകയും അതിൽ മുഴുകുകയും ചെയ്യുക. കാരണം ബാത്തിലിന്റെ ആളുകൾ നാം അറിയാതെ നമ്മുടെ ഈമാൻ ചോർത്തിക്കൊണ്ടിരിക്കരുത്. അപ്പൊ അതിനേക്കാൾ ഉന്നതമായ അവസ്ഥയിൽ അത് നേടിയെടുക്കാൻ നാം തയ്യാറാവുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് പൊളിച്ചടക്കാൻ സാധിക്കൂ. വലിയ പരീക്ഷണങ്ങളാണ് എല്ലാ രീതിയിലും മുഅ്മിനീങ്ങൾക്ക് നേരിടാനുള്ളത്. ഏതൊരു ഫിത്നയുടെയും അടിസ്ഥാന ലക്ഷ്യം തൗഹീദ് ഉള്ളവരാണ്, മുവഹ്ഹിദുകളാണ്. അതുകൊണ്ട് നാം അതിനുവേണ്ടി തയ്യാറെടുക്കണം, അതിനുവേണ്ടി തയ്യാറെടുക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാണ്, അല്ലാഹു തആല തെരഞ്ഞെടുക്കും. അല്ലാഹു തആല ഇതുപോലെ യഖീനുള്ള അള്ളാഹുവിലേക്ക് എഹ്സാൻ ചെയ്യുന്ന ഓരോ ആളുകളെയും അല്ലാഹു തആല ഈ ഉമ്മത്തിൽ തെരഞ്ഞെടുക്കും. ഈസാ നബി അലൈഹി ഇസ്ലാം വരുമ്പോ ഈ ബാത്തിലിനെതിരെ ഈ ശത്രുക്കൾക്കെതിരെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പിന്നിൽ അണിനിരക്കാൻ ഒരു ഉമ്മത്ത് യഥാർത്ഥ അഖീദയിൽ, യഥാർത്ഥ മൻഹജിൽ, അതുപോലെ അമാലുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഉമ്മത്തോട് ഉണ്ടാകും. അല്ലാഹു തആല നമ്മൾ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.